ആർക്കുമൊന്നും മിണ്ടിക്കൂടാ. ഉടനെ അബിഗേൽ 200 അപ്പോ രണ്ടു തുരത്തി വീഞ്ഞും പാകം ചെയ്ത് 5 ആടും 5 പുറമലരും 100 ഉണക്കമുന്തിരിക്കുലയും 200 അത്തിയടയും എടുത്ത് കഴുതപ്പുറത്ത് കയറ്റി. ബാല്യക്കാരോട് നിങ്ങൾ എനിക്ക് മുമ്പായി പോകുകയും ഞാനിതാ പിന്നാലെ വരുന്നു എന്ന് പറഞ്ഞു. തന്റെ ഭർത്താവായ നാബാലിനോട് അവളൊന്നും അറിയിച്ചില്ലാതാനും അവൾ കഴുതപ്പുറത്ത് കയറി മലയുടെ മറവിൽ കൂടി ഇറങ്ങിച്ചെല്ലുമ്പോൾ ഇതാ ദാഹിയിരുന്നവന്റെ ആളുകളും അവളുടെ നേരെ വരുന്നു. അവൾ അവരെ എതിരേറ്റു. എന്നാൽ ദാവീദ് മരുഭൂമിയിൽ അവനുണ്ടായിരുന്നതൊക്കെയും ഞാൻ വെറുതെയല്ലോ കാത്തത്. അവന്റെ വകി ഒന്നും കാണാതെ പോയതിനില്ല. അവനോ നന്മയ്ക്ക് പകരം എനിക്ക് തിന്മ ചെയ്തു. അവനുള്ള സകലത്തിലും പുരുഷപ്രയായ ഒന്നിനെങ്കിലും പുലരും വരെ ഞാൻ ജീവനോട് വെച്ചേച്ചാൽ ദൈവം ദാവീദിന്റെ ശത്രുക്കൾക്ക് തക്കവണ്ണം അധികവും ചെയ്യട്ടെ എന്ന് പറഞ്ഞിരുന്നു. അബിഗേൽ ദാവീദിനെ കണ്ടപ്പോൾ ക്ഷണത്തിൽ കുതിരപ്പുറത്ത് നിന്ന് ഇറങ്ങി ദാവീദിന്റെ മുമ്പിൽ സാഷ്ടാംഗം വീണു നമസ്കരിച്ചു. അവൾ അവന്റെ കാൽക്കൽ വീണ് പറഞ്ഞത്, യജമാനനെ കുറ്റം എന്റെ മേലിരിക്കട്ടെ, അടിയനൊന്ന് ബോധിപ്പിച്ചു വളർത്തെ, അടിയന്റെ വാക്കുകളെ കേൾക്കണമേ, ദുസ്വഭാവിയായ ഈ നാബാലിനെ യജമാനൻ ഗണ്യമാക്കരുത്, അവൻ തന്റെ പേർ പോലെ തന്നെയാകുന്നു, നാബാലെന്നല്ലോ അവന്റെ പേർ, ഭോഷത്തമത്രേ അവന്റെ പക്കലുള്ളത് അടിയനോ, യജമാനൻ അയച്ച ബാല്യക്കാരെ കണ്ടിരുന്നില്ല, ആകയാൽ യജമാനനെ യഹോവയാണ്, നിന്നാണ് രക്തപാതവും സ്വന്ത കൈയാൽ പ്രതികാരവും ചെയ്യാതെ വണ്ണം യഹോവ നിന്നെ തടുത്തിരിക്കുന്നു. നിന്റെ ശത്രുക്കളും യജമാനന് ദോഷം വിചാരിക്കുന്നവരും നാബാലിനെ പോലെയാകട്ടെ. ഇപ്പോൾ യജമാനന്റെ അടുക്കലടിയൻ വന്നിരിക്കുന്ന ഈ കാഴ്ച യജമാനന്റെ പരിചാരകരായ ബാല്യക്കാർക്ക് ഇരിക്കട്ടെ. അടിയന്റെ കുറ്റം ക്ഷമിക്കണമേ, യഹോവ യജമാനന് സ്ഥിരമായ ഒരു ഭവനം പണിയും. യഹോവയുടെ യുദ്ധങ്ങളല്ലോ യജമാനൻ നടത്തുന്നത്. ആയുഷ്കാലത്തൊക്കെയിലും നിന്നിൽ ദോഷം കാണുകയില്ല. മനുഷ്യർ നിന്നെ പിന്തുടർന്ന് നിനക്ക് ജീവഹാനി വരുത്തുവാൻ എഴുന്നേറ്റാലും യജമാനന്റെ പ്രാണൻ നിന്റെ ദൈവവുമായ യഹോവയുടെ പക്കൽ ജീവഭണ്ഡാരത്തിൽ കെട്ടപ്പെട്ടിരിക്കുന്നു, കെട്ടപ്പെട്ടിരിക്കും. നിന്റെ ശത്രുക്കളുടെ പ്രാണങ്ങളെയോ അവൻ തോണിയുടെ തടത്തിൽ നിന്നെന്ന പോലെ എറിഞ്ഞു കളയും. എന്നാൽ യഹോവ യജമാനന് വാഗ്ദാനം ചെയ്തിരിക്കുന്ന എല്ലാ നന്മയും നിവർത്തിച്ചു തന്ന് നിന്നെ ഇസ്രായേലിന് പ്രഭുവായി വെക്കുമ്പോൾ അകാരണമായി രക്തം ചിന്തുകയും യജമാനൻ താൻ തന്നെ പ്രതികാരം നടത്തുകയും ചെയ്തുകയെന്നുള്ള ചഞ്ചലവും മനോവേദനയും യജമാനുണ്ടാകുകയില്ല. എന്നാൽ യഹോവ യജമാനന് നന്മ ചെയ്യുമ്പോൾ അടിയനെയും ഓർത്തുകൊള്ളണമേ. ദാവീദ് അബിഗേലിനോട് പറഞ്ഞത്, എന്നെ എതിരേൽപ്പാൻ നിന്നെ നയിച്ചിരിക്കുന്ന ഇസ്രായേലിന്റെ ദൈവമായ യഹോവയ്ക്ക് സ്തോത്രം. നിന്റെ വിവേകം സ്തുത്യം. രക്തപാതവും സ്വന്ത കൈയാൽ പ്രതികാരവും ചെയ്യാതെ വണ്ണം എന്നെ ഇന്ന് തടുത്തിരിക്കുന്നു. നീയും അനുഗ്രഹിക്കപ്പെട്ടവൾ. നിന്നോട് ദോഷം ചെയ്യാതെ വണ്ണം എന്നെ തടുത്തിരിക്കുന്ന ഇസ്രായേലിന്റെ ദൈവമായ യഹോവയാണ്. നീ ബന്ധപ്പെട്ട് എന്നെ എതിരേറ്റ് വന്നിരുന്നില്ലെങ്കിൽ നേരം പുലരുമ്പോഴേക്കും പുരുഷപ്രജയൊന്നും നാബാലിന് ശേഷിക്കില്ലായിരുന്നു. പിന്നെ അവൾ കൊണ്ടുവന്നത് ദാവീദ് അവളുടെ കയ്യിൽ നിന്ന് വാങ്ങിയവളോട് സമാധാനത്തോട് വീട്ടിലേക്ക് പോകാം. ഇതാ ഞാൻ നിന്റെ വാക്ക് കേട്ട് നിന്റെ മുഖം ആദരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് അബിഗേൽ നാബാലിന്റെ അടുക്കലെത്തിയപ്പോൾ അവന്റെ തന്റെ വീട്ടിൽ രാജവിരുന്ന് പോലെ ഒരു വിരുന്ന് കഴിക്കുന്നത് കണ്ടു. നാബാലിന്റെ ഹൃദയമാനത്തിലായി അവനോ നന്നാ ലഹരി പിടിച്ചിരുന്നു. അതുകൊണ്ട് അവൾ നേരം വെളുക്കുംവരെ വിവരമൊന്നും അവനെ അറിയിച്ചില്ല. എന്നാൽ രാവിലെ നാബാലിന്റെ വീട് വീഞ്ഞിറങ്ങിയ ശേഷം അവന്റെ ഭാര്യ അവനോട് വിവരം അറിയിച്ചപ്പോൾ അവന്റെ ഹൃദയം അവന്റെ ഉള്ളിൽ നിർജീവമായി അവൻ കല്ലിച്ചുപോയി. 10 ദിവസം കഴിഞ്ഞ ശേഷം യഹോവ നാബാലിനെ ദണ്ഡിപ്പിച്ചു. അവൻ മരിച്ചുപോയി. നാബാൽ മരിച്ചുവെന്ന് ദാവീദ് കേട്ടപ്പോൾ എന്നെ നിന്ദിച്ച് നിന്നൊക്കെയായിട്ട് നാബാലിനോട് വിഹരിക്കുകയും തന്റെ ദാസനെ തിന്മ ചെയ്യാതെ വണ്ണം തടുക്കുകയും ചെയ്ത യഹോവയ്ക്ക് സ്തോത്രം. നാബാലിന്റെ ദുഷ്ടത യഹോവ അവന്റെ തലയിൽ തന്നെ വരുത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞു. പിന്നെ അബിഗേലിനെ തനിക്ക് ഭാര്യയായി പരിഗ്രഹിക്കേണ്ടതിന് അവളോട് സംസാരിപ്പാനാളയച്ച് ദാവീദ് തന്റെ ഭൃത്യന്മാർ കർമ്മേലി അബിഗേലിന്റെ അടുക്കൽ ചെന്ന്, നീ ദാവീദിന് ഭാര്യയായി തീരുവാൻ നിന്നെ കൊണ്ടു ചെല്ലേണ്ടതിന് ഞങ്ങളെ നിന്റെ അടുക്കൽ അയച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. അവിടെ തലകുലിച്ചു. ഇതാ അടിയൻ യജമാനന്റെ ദാസന്മാരുടെ കാലുകളെ കഴുകുന്നു ദാസി എന്ന് പറഞ്ഞു. ഉടനെ അബിഗേൽ എഴുന്നേറ്റ് തന്റെ പരിചാരികളായ 5 ബാല്യക്കാരികളുമായി കഴുതപ്പുറത്ത് കയറി ദാവീദിന്റെ ഉടന്മാരോടുകൂടി ചെന്ന് അവന്റെ ഭാര്യയായി തീർന്നു. ഇസ്രായേലിൽ നിന്ന് ദാവീദ് അഹീനോബിമിനെയും കൊണ്ടുവന്നു. അവർ ഇരുവരും അവന്റെ ഭാര്യമാരായി തീർന്നു. ശൗലോദന്റെ മക്കളും ദാവീദിന്റെ ഭാര്യയുമായിരുന്ന നിഹലിനെ ബില്യാമീന്യനായ ലയീശിന്റെ മകൻ ഹൽക്ക് കൊടുത്തിരുന്നു. അനന്തരം ശിഷ്യർ ഗിലെയോൻ ശൗലിന്റെ അടുക്കൽ വന്നു. ദാവീദ് മരുഭൂമിക്ക് തെക്കുള്ള ഹഖീലാക്കുന്നിൽ ഒളിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. ശൗൽ എഴുന്നേറ്റ് ദാവീദിനെ തിരയുവാൻ സീഫ് മരുഭൂമിയിലേക്ക് ചെന്നു. ഇസ്രായേലിൽ നിന്ന് തെരഞ്ഞെടുത്തിരിക്കുന്ന 3000 പേരും അവനോടുകൂടെ ഉണ്ടായിരുന്നു. ശൗൽ മരുഭൂമിക്ക് തെക്കുള്ള ഹഖീലാക്കുന്നിന്മേൽ ഒരു വഴിക്കരികെ പാളയമിറങ്ങി. ദാവീദോ മരുഭൂമിയിൽ പാർത്തു. ശൗൽ തന്നെ തേടി മരുഭൂമിയിൽ വന്നിരിക്കുന്നുവെന്ന് ഗ്രഹിച്ചു. അതുകൊണ്ട് ദാവീദ് ജാരന്മാരെ അയച്ച് ശൗലിനടുത്ത് വന്നിരിക്കുന്നു എന്നറിഞ്ഞു. ദാവീദ് എഴുന്നേറ്റ് ശൗൽ പാളയമിറങ്ങിയിരുന്ന സ്ഥലത്ത് ചെന്നു. ശൗലും അവന്റെ സേനാധിപതിയായ നേരിന്റെ മകൻ അബ്നേരും കിടക്കുന്ന സ്ഥലം ദാവീദ് കണ്ടു. ശൗൽ കൈനിലയുടെ നടുവിൽ കിടന്നുറങ്ങി. പടജനം അവന്റെ ചുറ്റും പാളയമിറങ്ങിയിരുന്നു. ദാവീദ് ഹിത്യനായ അഹിമലേഖിനോടും ചെറുവിയുടെ മകനായ യോവാബിന്റെ സഹോദരനുമായ അബീശായിയോടും പാളയത്തിൽ ശൗലിന്റെ അടുക്കലേക്ക് എന്നോടുകൂടെ പോരുമെന്ന് ചോദിച്ചു. ഞാൻ നിന്നോടുകൂടെ പോരും എന്ന് അബീശായി പറഞ്ഞു. ഇങ്ങനെ ദാവീദും അബീശായും രാത്രിയിൽ പടജനത്തിന്റെ അടുക്കൽ ചെന്നു. ശൗൽ കൈനിലയ്ക്കകത്ത് കിടന്നുറങ്ങുകയായിരുന്നു. അവന്റെ ബുന്ധം അവന്റെ തലയ്ക്കൽ നിലത്ത് തറച്ചിരുന്നു. അബിനേരും പടജനവും അവന്റെ ചുറ്റും കിടന്നിരുന്നു. അബീശായി ദാവീദിനോട് ദൈവം നിന്റെ ശത്രുവിനെ നിന്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു. ഞാൻ അവനെ കുന്തം കൊണ്ട് നിലത്തോട് ചേർത്ത് ഒരു കുത്തായിട്ട് കുത്തട്ടെ, രണ്ടാമത് കുത്തുകയില്ല എന്ന് പറഞ്ഞു. ദാവീദ് അബീശായിയോട് അവനെ നശിപ്പിക്കരുത്, യഹോയുടെ അപേക്ഷത്തിന്റെ മേൽ കൈവച്ച് ആ ശിക്ഷ അനുഭവിക്കാതെ പോകും എന്ന് പറഞ്ഞു. യഹോവയാണ്, യഹോവ അവനെ സംഹരിക്കുമല്ലെങ്കിൽ അവൻ മരിപ്പാനുള്ള ദിവസം വരും, അല്ലെങ്കിൽ അവൻ പടക്കി ചെന്ന് നശിക്കും. ഞാൻ യഹോയുടെ അഭിഷിക്തന്റെ മേൽ കൈവയ്പാൻ യഹോവ സംഗതി വരുത്തരുത്. എങ്കിലും അവന്റെ തലയ്ക്കലുള്ള കുന്തവും ജലപാത്രവും എടുത്തുകൊള്ളാം, നമുക്ക് പോകാം എന്ന് ദാവീദ് പറഞ്ഞു. അങ്ങനെ ദാവീദ് കുന്തവും ജലപാത്രവും ശൗലിന്റെ തലയ്ക്കൽ നിന്ന് എടുത്ത് അവർ പോവുകയും ചെയ്തു. ആരും കണ്ടില്ല, ആരും അറിഞ്ഞില്ല, ആരും ഉണർന്നതുമില്ല. അവരെല്ലാവരും ഉറങ്ങുകയായിരുന്നു. ഹെബയാൽ ഗാഠനിദ്ര അവരുടെ മേൽ വീണിരുന്നു. ദാവീദ് അപ്പുറത്ത് കടന്നു എന്ന് ദൂരത്തൊരു മരമുകളിൽ നിന്നു. അവർക്ക് മധ്യേ മതിയായ അകലമുണ്ടായിരുന്നു. ദാവീദ് ജനത്തോടും നേരിന്റെ മകനായ അബ്നേരോടും, അബ്നേരെ നീ ഉത്തരം പറയുന്നില്ലയോ എന്ന് വിളിച്ചു പറഞ്ഞു. അതിന് അബ്നേർ രാജസന്നിധിയിൽ പുകുന്ന നിയാറിന് അങ്ങോട്ട് ചെന്ന് ചോദിച്ചു. ദാവീദ് അബ്നേരിനോട് പറഞ്ഞത്, നീ ഒരു പുരുഷനല്ലയോ, ഇസ്രായേലിൽ നിനക്ക് തുല്യനാരുള്ളൂ, അങ്ങനെ ഇരിക്കെ നിന്റെ യജമാനായ രാജാവിനെ നീ കാത്തുകൊള്ളാതിരുന്നതെന്ത്? നിന്റെ യജമാനായ രാജാവിനെ നശിപ്പാൻ ജനത്തിൽ ഒരുത്തൻ അവിടെ വന്നിരുന്നുവല്ലോ, നീ ചെയ്ത കാര്യം നന്നായില്ല. യഹോയുടെ അപേക്ഷിതനായ നിന്റെ യജമാനെ കാത്തുകൊള്ളാതിരിക്കാൻ യഹോയാണ് നീ മരണയോഗ്യനാകുന്നു. രാജാവിന്റെ കുന്തവും അവന്റെ തലയ്ക്കരികിയിരുന്ന ജലപാത്രവും എവിടെയെന്ന് നോക്കുക. അപ്പോൾ ശൗൽ ദാവീദിന്റെ ശബ്ദം തിരിച്ചറിഞ്ഞു. എന്റെ മകനെ ദാവീദേ, ഇത് നിന്റെ ശബ്ദമോ എന്ന് ചോദിച്ചതിന് ദാവീദിന്റെ ശബ്ദം തന്നെ, യജമാനായ രാജാവേ എന്ന് പറഞ്ഞു. യജമാനൻ ഇങ്ങനെ അടിയനെ തേടി നടക്കുന്നത് എന്തിന്? അടിയൻ എന്ത് ചെയ്തു? അടിയന്റെ പക്കൽ എന്ത് ദോഷമുണ്ട്? ആകയാൽ യജമാനായ രാജാവ് അടിയന്റെ വാക്കു കേൾക്കണമേ. തിരുമേനിയെ, അടിയന് വിരോധമായി ഉപയോഗിപ്പിക്കുന്നത് യഹോയാകുന്നു എങ്കിൽ അവനൊരു വഴിപാടേറ്റ് പ്രസാദിക്കുമാറാകട്ടെ. മനുഷ്യനെങ്കിലോ അവൻ യഹോയുടെ മുമ്പാകെ ശപിക്കപ്പെട്ടിരിക്കട്ടെ. നീ പോയി അന്യ ദൈവങ്ങളെ സേവിക്കുക എന്ന് പറഞ്ഞ് യഹോയുടെ അവകാശത്തിൽ എനിക്ക് പങ്കില്ലാതെ വണ്ണം അവർ എന്നെ ഇന്ന് പുറത്തു തള്ളിയിരിക്കുന്നു. എന്റെ രക്തം യഹോയുടെ മുമ്പാകെ നിലത്ത് വീഴരുത്. ഒരുത്തൻ പർവ്വതത്തിൽ ഒരു കാട്ടുകോഴിയെ തേടുന്നത് പോലെ ഇസ്രായേൽ രാജാവ് ഒരു ചെള്ളിനെ തിരഞ്ഞ് പുറപ്പെട്ടിരിക്കുന്നു എന്ന് അവൻ പറഞ്ഞു. അതിനു ശൗൽ, ഞാൻ പാപം ചെയ്തിരിക്കുന്നു എന്റെ മകനെ, ദാവീദിനെ മടങ്ങി വരിക. എന്റെ ജീവൻ ഇന്ന് നിനക്ക് വിലയേറിയതായി തോന്നിയതുകൊണ്ട് ഞാൻ ഇനി നിനക്ക് ദോഷം ചെയ്യുകയില്ല. ഞാൻ ദോഷത്വം പ്രവർത്തിച്ച് അത്യന്തം തെറ്റിപ്പോയിരിക്കുന്നു എന്ന് പറഞ്ഞു. ദാവീദ് ഉത്തരം പറഞ്ഞത്, രാജാവെ കുന്തമിതാ, ബാല്യക്കാരൊരുത്തൻ വന്ന് കൊണ്ടുപോകട്ടെ. യഹോവ ഒരുത്തനും അവനുണ്ട് നീതിക്കും വിശ്വസ്തതയ്ക്കും ഒത്തവണ്ണം പകരം നൽകട്ടെ.
യഹോവ ഇന്ന് നിന്നെ എന്റെ കയ്യിൽ ഏൽപ്പിച്ചുവെങ്കിലും യഹോവയുടെ അഭിഷിക്തന്റെ മേൽ കൈവെപ്പാൻ എനിക്ക് മനസ്സായില്ല. എന്നാൽ നിന്റെ ജീവൻ ഇന്ന് എനിക്ക് വിലയേറിയതായിരുന്നതുപോലെ എന്റെ ജീവൻ യഹോവയ്ക്ക് വിലയേറിയതായിരിക്കട്ടെ. അവൻ എന്നെ സർവകഷ്ടതയിൽ നിന്നും രക്ഷിക്കുമാറാകട്ടെ. അപ്പോൾ ശൗൽ ദാവീദിനോട്, എന്റെ മകനെ ദാവീദേ, നീ അനുഗ്രഹിക്കപ്പെട്ടവൻ, നീ കൃതാർത്ഥനാകും, നീ ജയം പ്രാപിക്കും എന്ന് പറഞ്ഞു. പിന്നെ ദാവീദ് തന്റെ വഴിക്ക് പോയി, ശൗലും തന്റെ സ്ഥലത്തേക്ക് മടങ്ങിപ്പോയി. അനന്തരം ദാവീദ്, ഞാൻ ഒരു ദിവസം ശൗലിന്റെ കൈയാൽ നശിക്കുകയുള്ളൂ, ഫിലിസ്തീനയുടെ ദേശത്തേക്ക് ഓടിപ്പോകുകയല്ലാതെ എനിക്ക് വേറൊരു നിവൃത്തിയില്ല. ശൗലപ്പോൾ, ഇസ്രായേൽ ദേശത്തൊക്കെയും എന്നെ അന്വേഷിക്കുന്നത് മതിയാക്കും, ഞാൻ അവന്റെ കയ്യിൽ നിന്ന് ഒഴിഞ്ഞു പോകും എന്ന് മനസ്സിൽ നിശ്ചയിച്ചു. അങ്ങനെ ദാവീദ് പുറപ്പെട്ടു. താനും കൂടെയുള്ള 600 പേരും ഗത്ത് രാജാവായ മാവോക്കിന്റെ മകൻ അഖീശിന്റെ അടുക്കൽ ചെന്നു. ഇസ്രായേൽക്കാരത്തിയായ അഹീനോവും നാബാലിന്റെ ഭാര്യയായിരുന്ന അബിഗേൽ എന്നീ രണ്ട് ഭാര്യമാരും ദാവീദും കുടുംബസഹിതം അവന്റെ എല്ലാ ആളുകളും ഗത്തിൽ അഖീശിന്റെ അടുക്കൽ പാർത്തു. ദാവീദ് ഗത്തിലേക്ക് ഓടിപ്പോയി എന്ന് ശൗലിന് അറിവ് കിട്ടി. അവൻ പിന്നെ അവനെ അന്വേഷിച്ചതുമില്ല. ദാവീദ് അഖീശിനോട്, നിനക്ക് എന്നോട് പ്രിയുണ്ടെങ്കിൽ നാട്ടിൻപുറത്ത് ഒരു ഊരിയിൽ ഒരു സ്ഥലം കൽപ്പിച്ച് തരിവിക്കണോ? അവിടെ ഞാൻ പാർത്തുകൊള്ളാം. രാജനഗരത്തിൽ നിന്റെ അടുക്കൽ അടിയൻ പാർക്കുന്നത് എന്തെന്ന് പറഞ്ഞു. എന്തിനു പറഞ്ഞു? ആഖീശ് അന്ന് തന്നെ അവന് സിക്ലാഗ് കൽപ്പിച്ചു കൊടുത്തു. അതുകൊണ്ട് സിക്ലാഗ് ഇന്ന് വരെയും യഹൂദ രാജാക്കന്മാർക്ക് മാർക്കുള്ളതാകുന്നു. ദാവീദ് ഫിലിസ്ത ദേശത്ത് പാർത്ത കാലം 1 ആണ്ടും 4 മാസവുമായിരുന്നു. ദാവീദും അവന്റെ ആളുകളും ഗെശൂര്യരെയും ഗ്രസ്യരെയും അമാലിയക്കരെയും ചെന്ന് ആക്രമിച്ചു. ഇവർ ചൂർവരെയും മിസ്രയീമിന്റെ ദിവസം വരെയുള്ള നാട്ടിലെ പൂർവ്വനിവാസികളായിരുന്നു. എന്നാൽ ദാവീദ് ആ ദേശത്തെ ആക്രമിച്ചു. പുരുഷന്മാരെയും സ്ത്രീകളെയും ജീവനോടെ വെച്ചേച്ചില്ല. ആടുമാടുകൾ, കഴുതകൾ, ഒട്ടകങ്ങൾ, വസ്ത്രങ്ങൾ എന്നിവയൊക്കെയും അപഹരിച്ചുകൊണ്ടുവന്ന് അവൻ ആഖീശിന്റെ അടുക്കൽ മടങ്ങി വന്നു. നിങ്ങൾ ഇന്ന് എവിടെ പോയിരുന്നു എന്ന് പോയി ആക്രമിച്ചത് എന്ന് ആഖീശ് ചോദിച്ചതിന്, യഹൂദയ്ക്കും തെക്ക് യെരഹ്മേലർക്ക് തെക്കും കന്യർക്കും തെക്കും ഇന്ന് എന്ന് ദാവീദ് പറഞ്ഞു. ദാവീദ് അങ്ങനെയൊക്കെയും ചെയ്തു. അവൻ ഫിലിസ്തീനയുടെ ദേശത്ത് പാർത്ത കാലമൊക്കെയും അവന്റെ പതിവിതായിരുന്നു എന്ന് അവർ നമ്മെ കുറിച്ച് പറയരുത് എന്ന് വെച്ച് ഗത്തിൽ വീഴോ അറിയിപ്പാൻ തക്കവണ്ണം ദാവീദ് പുരുഷനായട്ടെ സ്ത്രീയാകട്ടെ ജീവനോടെ വെച്ചേക്കില്ല. ദാവീദ് സ്വജനമായ ഇസ്രായേലിന് തന്നെ താൻ നാറ്റിച്ചതുകൊണ്ട് അവൻ എന്നും എന്റെ ദാസനായിരിക്കും എന്ന് പറഞ്ഞ് ആഖീശ് അവനിൽ വിശ്വാസം വെച്ചു. അക്കാലത്ത് ഫിലിസ്തർ ഇസ്രായേലിനോട് പടവെട്ടേണ്ടതിന് തങ്ങളുടെ സേനകളെ ഒന്നിച്ചുകൂട്ടി. അപ്പോൾ ആഖീശ് ദാവീദിനോട്, നീയും നിന്റെ ആളുകളും എന്നോടുകൂടെ യുദ്ധത്തിന് പോരേണമെന്ന് അറിഞ്ഞുകൊള്ളുക എന്ന് പറഞ്ഞു. എന്നാറേ ദാവീദ് ആഖീശിനോട്, അടിയൻ എന്ത് ചെയ്യും എന്ന് നീ കണ്ടറിയും എന്ന് പറഞ്ഞു. ആഖീശ് ദാവീദിനോട്, അതുകൊണ്ട് ഞാൻ നിന്നെ എപ്പോഴും എന്റെ മെയ്ക്കാവലാക്കും എന്ന് പറഞ്ഞു. എന്നാൽ ശമുവേൽ ഭരിച്ചു പോയിരുന്നു. ഇസ്രായേലിലെല്ലാം അവനെ കുറിച്ച് വിലപിച്ചു. അവന്റെ സ്വന്തം പട്ടണമായ രാമയിൽ അവനെ അടക്കം ചെയ്തു. ശൗല് വെളിച്ചപ്പാടന്മാരെയും മന്ത്രവാദികളെയും ദേശത്തു നിന്ന് നീക്കിക്കളഞ്ഞിരുന്നു. എന്നാൽ ഫിലിസ്തീർ ഒന്നിച്ചുകൂടി ശൂനേമിൽ പാളയമിറങ്ങി. ശൗലും എല്ലാ ഇസ്രായേലും ഒന്നിച്ചുകൂടി ഗിൽബോയിൽ പാളയമിറങ്ങി. ശൗൽ ഫിലിസ്തീനയുടെ സൈന്യത്തെ കണ്ട് ഭയപ്പെട്ട് അവന്റെ ഹൃദയം ഏറ്റവും നിറച്ചു. ശൗൽ യഹോയോട് ചോദിച്ചാൽ യഹോ അവനോട് സ്വപ്നം കൊണ്ട് ഉറീം കൊണ്ടോ സ്വപ്നം കൊണ്ടോ ഉറീം കൊണ്ടോ പ്രവാചകന്മാരെ കൊണ്ടോ ഉത്തരം അറിയില്ല. അപ്പോൾ ശൗൽ തന്റെ ഭൃത്യന്മാരോട്, എനിക്കൊരു വെളിപ്പാടിത്തത്തെ അന്വേഷിപ്പീൻ, ഞാൻ അവളുടെ അടുക്കൽ ചെന്ന് ചോദിക്കും എന്ന് പറഞ്ഞു. അവന്റെ ഭൃത്യന്മാർ അവനോട്, എന്തോരിൽ ഒരു വെളിച്ചപ്പാടുത്തി ഉണ്ട് എന്ന് പറഞ്ഞു. വേഷം മാറി വേറെ വസ്ത്രം ധരിച്ച് രണ്ടാളെയും കൂട്ടി പോയി രാത്രിയിൽ ആ സ്ത്രീയുടെ അടുക്കൽ ചെത്തി. വെളിച്ചപ്പാട് ആത്മാവ് കൊണ്ട് നിന്നെ നീ എനിക്കായി പ്രശ്നം നോക്കുകയും ഞാൻ പറയുന്നവനെ വരുത്തി തരികയും ചെയ്യണമെന്ന് പറഞ്ഞു. സ്ത്രീ അവനോട് ശൗൽ ചെയ്തിട്ടുള്ളത് അവൻ വെളിച്ചപ്പാടത്തെയും മന്ത്രവാദികളെയും ദേശത്ത് നിന്ന് ഛേദിച്ചു കളഞ്ഞത് തന്നെ നീ അറിയുന്നുവല്ലോ. എന്നെ കൊല്ലിപ്പാൻ നീ എന്റെ ജീവന് എണിവെക്കുന്നത് എന്ത് എന്ന് പറഞ്ഞു. യഹോവയാണ് ഈ കാര്യം കൊണ്ട് നിനക്ക് ഒരു ദോഷവും ഭവിക്കയില്ല എന്ന് ശൗൽ യഹോവയുടെ നാമത്തിൽ അവളോട് സത്യം ചെയ്തു പറഞ്ഞു. ഞാൻ ആരെ വരുത്തണ്ടു എന്ന് സ്ത്രീ ചോദിച്ചതിന് ശമുവേലിനെ വരുത്തണം എന്ന് അവൻ പറഞ്ഞു. ഈ ശമുവേലിനെ കണ്ടപ്പോൾ ഉച്ചത്തിൽ നിലവിളിച്ചു.
ശബലിനോട് നീ എന്നെ ചതിച്ചതെന്ത്, ഈ ശബലാകുന്നുവല്ലോ എന്ന് പറഞ്ഞു. രാജാവ് അവളോട് ഭയപ്പെടേണ്ട, നീ കാണുന്നത് എന്ത് എന്ന് ചോദിച്ചതിനെ, ഒരു ദേവൻ ഭൂമിയിൽ നിന്ന് കയറി വരുന്നത് ഞാൻ കാണുന്നു എന്ന് സ്ത്രീ ശബലിനോട് പറഞ്ഞു. അവൻ അവളോട് അവന്റെ രൂപം എന്ത് എന്ന് ചോദിച്ചതിന് അവൾ, ഒരു വൃദ്ധൻ കയറി വരുന്നു, അവന്റെ ഒരു അങ്കി ധരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. എന്നറിയാതെ ശൗമേൽ എന്നറിഞ്ഞ് ദാവീദ് സാഷ്ടാംഗം വീണ് നമസ്കരിച്ച് ശൗമേൽ ശൗലിനോട് നീ എന്നെ വിളിച്ചതിനാൽ എന്റെ സ്വസ്ഥതയ്ക്ക് ഭംഗം വരുത്തിയത് എന്ത് എന്ന് ചോദിച്ചു. അതിന് ശൗൽ, ഞാൻ മഹാകഷ്ടത്തിലായിരിക്കുന്നു, ഫെലിസ്തീനോട് യുദ്ധം ചെയ്യുന്നു, ദൈവം എന്നെ വിട്ടുമാറിയിരിക്കുന്നു. പ്രവാചകന്മാരെ കൊണ്ടാകട്ടെ, സ്വപ്നം കൊണ്ടാകട്ടെ, എന്നോട് ഉത്തരം അരുളുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ എന്ത് ചെയ്യണമെന്ന് എനിക്ക് പറഞ്ഞു തരേണ്ടതെന്ന്. ഞാൻ നിന്നെ വിളിപ്പിച്ചു എന്ന് ഉത്തരം പറഞ്ഞു. അതിന് ശൗമേൽ പറഞ്ഞത്, ദൈവം നിന്നെ വിട്ടുമാറി നിനക്ക് ശത്രുവായി തീർന്നിരിക്കെ നീ എന്തിന് എന്നോട് ചോദിക്കുന്നു? യഹോവ എന്നെ കൊണ്ട് പറയിച്ചതുപോലെ അവൻ നിന്നെ കൊണ്ട് നിന്നോട് ചെയ്തിരിക്കുന്നു. രാജത്വം യഹോവ നിന്റെ കയ്യിൽ നിന്ന് പറിച്ചെടുത്ത് നിന്റെ കൂട്ടുകാരനായ ദാവീദിന് കൊടുത്തിരിക്കുന്നു. നീ യഹോവയുടെ കൽപ്പന കേട്ടിട്ടില്ല. അമേലേക്കിന്റെ മേൽ അവന്റെ ഉഗ്രകോപം നടത്തിയതുമില്ല. അതുകൊണ്ട് യഹോവ ഇക്കാര്യം ഇന്ന് നിന്നോട് ചെയ്തിരിക്കുന്നു. യഹോവ നിന്നെയും ഇസ്രായേലിനെയും ഫിലിസ്തീനരുടെ കയ്യിൽ ഏൽപ്പിക്കും. നാളെ നീയും നിന്റെ പുത്രന്മാരും എന്നോടുകൂടെയാകും. ഇസ്രായേൽ പാളയത്തെ യഹോവ ഫിലിസ്തീനരുടെ കയ്യിൽ ഏൽപ്പിക്കും. പെട്ടെന്ന് ശൗൽ നെടുനീളത്തിൽ നിരത്ത് വീണ് ശമൂവേലിന്റെ വാക്കിൽ നിമിത്തം ഏറ്റവും ഭയപ്പെട്ടുപോയി. അവനിൽ ഒട്ടുമില്ല ബലമില്ലാതെയായി. അന്ന് രാവും പകലും മുഴുവൻ അവനൊന്നും ഭക്ഷിച്ചില്ലായിരുന്നു. അപ്പോൾ ആ സ്ത്രീ ശൗലിന്റെ അടുക്കൽ വന്നു. അവൻ ഏറ്റവും പരിഭ്രമിച്ചിരിക്കുന്നത് കണ്ട അവനോട്, അടിയൻ നിന്റെ വാക്ക് കേട്ട് ജീവനെ ഉപേക്ഷിച്ചും കൊണ്ട് നീ എന്നോടുകൂടെ പറഞ്ഞ വാക്ക് അനുസരിക്കുന്നുവല്ലോ. ആകയാൽ അടിയന്റെ വാക്ക് നീയും കേൾക്കണമേ. ഞാൻ ഒരു കഷ്ണമപ്പം നിന്റെ മുമ്പിൽ വയ്ക്കട്ടെ, നീ തിന്നണം. എന്നാൽ നിന്റെ വഴിക്ക് പോകുമ്പോ അന്നനക്ക് ബലമുണ്ടാകുമെന്ന് പറഞ്ഞു. അതിന് അവൻ, വേണ്ട, ഞാൻ തിന്നുകയില്ല എന്ന് പറഞ്ഞു. എങ്കിലും അവന്റെ ഭൃത്യന്മാരും ആ സ്ത്രീയും അവനെ നിർബന്ധിച്ചു. അവൻ അവരുടെ വാക്ക് കേട്ട് നിലത്ത് എഴുന്നേറ്റ് മെത്തമേലിയിരുന്നു. സ്ത്രീയുടെ വീട്ടിൽ ഒരു തടിച്ച പശുക്കിടാവുണ്ടായിരുന്നു. അവൾ ക്ഷണത്തിൽ അതിനെ അറുത്ത് മാവ് എടുത്ത് കുഴിച്ച് പുളിപ്പില്ലാത്ത അപ്പം ചുട്ടു. അവൾ അത് ശൗലിനും ഭൃത്യന്മാരുടെയും മുമ്പിൽ വെച്ചു. അവർ തിന്നെഴുന്നേറ്റ് രാത്രിയിൽ തന്നെ പോയി. എന്നാൽ ഫിലിസ്തീൻ തങ്ങളുടെ സേനകളെയെല്ലാം ആഫേക്കിൽ ഒന്നിച്ചുകൂട്ടി ഇസ്രായേലിലും ഇസ്രായേലിലുള്ള ഉറവിനരികെ പാളയം ഇറങ്ങി. അപ്പോൾ ഫിലിസ്തീൻ പ്രഭുക്കന്മാർ നൂറും നൂറായും ആയിരം ആയിരമായും കടന്നു. എന്നാൽ ദാവീദും അവന്റെ ആളുകളും പിൻപടയിൽ ആഹീശിനോടുകൂടെ കടന്നു. ഫിലിസ്തീൻ പ്രഭുക്കന്മാർ എന്ന എബ്രായർ എന്തിന് എന്ന് ചോദിച്ചപ്പോൾ ആഹീശ് ഫിലിസ്തീൻ പ്രഭുക്കന്മാരോട്, ഇവനെ ഇസ്രായേൽ രാജാവായ ശൗലിന്റെ പുത്രനായ ഇരുന്ന ദാവീദല്ലയോ, ഇത്ര നാളായി സംവത്സരമായി ഇവൻ എന്നോടുകൂടെ പാർക്കുന്നു. അവൻ എന്നെ ആശ്രയിച്ചത് മുതൽ ഇന്ന് വരെ ഞാൻ അവനിൽ ഒരു കുറ്റവും കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു. എന്നാൽ ഫിലിസ്തീൻ പ്രഭുക്കന്മാർ അവനോട് കോപിച്ചു. നീ അവന് കൽപ്പിച്ചു കൊടുത്ത സ്ഥലത്തേക്ക് പോയിക്കൊള്ളുവാൻ അവനെ മടക്കി അയക്ക. അവൻ നമ്മോടുകൂടെ യുദ്ധത്തിന് പോരരുത്. യുദ്ധത്തിൽ അവൻ നമുക്ക് ദ്രോഹിയായി തീർന്നേക്കാം. ഈ ആടുകളുടെ തല കൊണ്ടല്ലാതെ മറ്റെന്തുണ്ടാകുന്നു അവൻ തന്റെ ജനമാവനെ പ്രസാദിപ്പിക്കുന്നത്? ശൗലായിരത്തെ കൊന്നു ദാവീദോ പതിനായിരത്തെ എന്ന് ചൊല്ലി അവർ നൃത്തത്തിൽ ഗാനം പ്രതിഗാനം പാടിയ ദാവീദ് ഇവനല്ലയോ എന്ന് അവനോട് പറഞ്ഞു. എന്നാറേ ആഹീശ് ദാവീദിനെ വിളിച്ച് അവനോട്, യഹോവയാണ് നീ പരമാർത്ഥിയും പാളയത്തിൽ എന്നോടുകൂടെ നിന്റെ ഗമനാഗമനങ്ങൾ എനിക്ക് ബോധിച്ചതും ആകുന്നു. നീ എന്നെ എന്റെ അടുക്കൽ വന്ന നാൾ മുതൽ ഇന്നു വരെയും ഞാൻ നിന്നിൽ ഒരു ദോഷവും കണ്ടിട്ടില്ല. എന്നാൽ പ്രമുഖന്മാർക്ക് നിന്നെ ഇഷ്ടമല്ല. ആകയാൽ നീ ചെയ്യുന്നത് ഫിലിസ്തീൻ പ്രമുഖന്മാർക്ക് അനിഷ്ടമായി തോന്നാതിരിക്കേണ്ടതിന് സമാധാനത്തോടെ മടങ്ങിപ്പോയി കിടത എന്ന് പറഞ്ഞു. ദാവീദ് ആഹീശിനോട്, എന്നാൽ ഞാൻ എന്ത് ചെയ്തു? യജമാനായ രാജാവിന്റെ ശത്രുക്കളുടെ നേരെ ഞാൻ ചെന്ന് പ്രതി കൂടാതെ വണ്ണം നിന്നോടുകൂടെ ഇരുന്ന നാൾ മുതൽ ഇന്ന് വരെ നീ അടിയനിൽ എന്ത് കണ്ടിരിക്കുന്നു എന്ന് ചോദിച്ചു. ആഹീശ് ദാവീദിനോട്, അറിയാം, എനിക്ക് നിന്നെ ഒരു ദൈവത്തെ പോലെ ബോധിച്ചിരിക്കുന്നു, ദൈവദൂതനെ പോലെ ബോധിച്ചിരിക്കുന്നു. എന്നാൽ ഫിലിസ്തീൻ പ്രഭുക്കന്മാർ അവൻ ഞങ്ങളോടുകൂടെ യുദ്ധത്തിന് പോരരുത് എന്ന് പറഞ്ഞിരിക്കുന്നു. ആകയാൽ നിന്നോടുകൂടെ വന്നിരിക്കുന്ന നിന്റെ യജമാനന്റെ ഭൃത്യന്മാരുമായി നന്നാ രാവിലെ എഴുന്നേറ്റ് കൊൽക്കാതികാലത്ത് എഴുന്നേറ്റ് വെളിച്ചമായ ഉടനെ പോയിക്കൊള്ളീനെന്ന് ഉത്തരം പറഞ്ഞു. ഇങ്ങനെ ദാവീദും അവന്റെ ശത്രുക്കളും ഫിലിസ്ത്യ ദേശത്തേക്ക് മടങ്ങിപ്പോകുവാൻ രാവിലെ എഴുന്നേറ്റു. ഫിലിസ്ത്യരോ ഇസ്രായേലിലേക്ക് പോയി. ദാവീദും അവന്റെ ആളുകളും മൂന്നാം ദിവസം സിക്ലാഗിൽ എത്തിയപ്പോൾ അമാലേക്കർ സത്യദേശവും സിക്ലാഗും ആക്രമിച്ച് സിക്ലാഗിനെ ജയിച്ച് അതിനെ തീവച്ച് ചുറ്റുവിളഞ്ഞിരുന്നു. അവിടെയുള്ള വലിയതും ചെറിയതുമായ സ്ത്രീകളെ പിടിച്ചുകൊണ്ട് തങ്ങളുടെ വഴിക്ക് പോയതല്ലാതെ ആരെയും കൊന്നില്ല. ദാവീദ് തന്റെ ആളുകളും പട്ടണത്തിലേക്ക് വന്നപ്പോൾ അത് തീവച്ച് വിട്ടിരിക്കുന്നതും ഭാര്യമാരെയും പുത്രിമാരെയും പുത്രിപുത്രിമാരെയും അടിമകളായി കൊണ്ടുപോയിരിക്കുന്നതും കണ്ടു. അപ്പോൾ ദാവീദ് കൂടെയുള്ള ജനവും കരവാൻ ബലമില്ലാതെ ആകുവോടെ ഉറക്കെ കരഞ്ഞു. ഇസ്രായേൽക്കാരെത്തി. അഹീനോം കർമ്മേൽക്കാരൻ നാബാലിന്റെ ഭാര്യയായിരുന്ന അബിഗയിൽ എന്ന ദാവീദിന്റെ രണ്ടാം ഭാര്യമാരെ അവർ പിടിച്ച് കൊണ്ടുപോയി. രണ്ട് ഭാര്യമാരെയും പിടിച്ച് അവർ കൊണ്ടുപോയി ഇരുന്നു. ദാവീദ് വലിയ കഷ്ടത്തിലായി. ജനത്തിൽ ഓരോരുത്തരും ഹൃദയം താന്താന്റെ പുത്രന്മാരെയും പുത്രിമാരെയും കുറിച്ച് വിഷമിച്ചിരുന്നുകൊണ്ട് അവനെ കല്ലെറിയണമെന്ന് ജനം പറഞ്ഞു. ദാവീദോ തന്റെ ദൈവമായ യഹോവയിൽ ധൈര്യപ്പെട്ടു. ദാവീദ് അഹിമലേക്കിനെ മകനായ അബ്യാസാർ പുരോഹിതനോട് എഫോദ് എവിടെയുണ്ട് കൊണ്ടുവരിക എന്ന് പറഞ്ഞു. അബ്യാസാർ എഫോദ് ദാവീദിന്റെ അടുക്കൽ കൊണ്ടുവന്നു. എന്നാറേ ദാവീദ് യഹോവയോട് ഞാൻ ഈ പരീക്ഷയെ പിന്തുടരണമോ അവരെ എത്തിപ്പിടിക്കുമോ എന്ന് ചോദിച്ചു. പിന്തുടരുക, നീ അവരെ നിശ്ചയമായി എത്തിപ്പിടിക്കും, സകലവും വീണ്ടുകൊള്ളും എന്ന് അരുളപ്പാടുണ്ടായി. അങ്ങനെ ദാവീദും കൂടെയുള്ള 600 പേരും പുറപ്പെട്ട് ബേസോർ തോട്ടിങ്കിലെത്തി. ശേഷമുള്ളവർ അവിടെ താമസിച്ചു. ബേസോർ തോട് കടപ്പാൻ കഴിയാതെ വണ്ണം ക്ഷീണിച്ചിട്ട് 200 പേർ പുറകിൽ താമസിച്ചത് കൊണ്ട് ദാവീദും 400 പേരും പിന്നുള്ളിയിരുന്നു. അവർ വയലിൽ ഒരു മിശ്രീനെ കണ്ട് ദാവീദിന്റെ അടുക്കൽ കൊണ്ടുചേർന്നു. അവൻ അപ്പം കൊടുത്തു, അവൻ തിന്നു. അവന് കുളിപ്പാൻ വെള്ളവും കൊടുത്തു. അവൻ അത് ഒരു കഷ്ണം അത്തിയടയും രണ്ടുണക്ക മുന്തിരിക്കുലയും കൊടുത്തു. അത് തിന്നപ്പോൾ അവന് ഉയർവീണു. 3 രാവും 3 പകലും അവൻ ആഹാരം കഴിക്കുകയോ വെള്ളം കുടിക്കുകയോ ചെയ്തിട്ടില്ലായിരുന്നു. ദാവീദ് അവനോട്, നീ അവരുടെ മാൾ എവിടുത്തുകാരനെന്ന് ചോദിച്ചതിനാണ് ഞാൻ ഒരു മിശ്രയും ബാല്യക്കാരൻ. ഒരു അമാലേക്കിന്റെ പുത്രൻ 3 ദിവസം മുമ്പ് എനിക്ക് ദീനം പിടിച്ചതുകൊണ്ട് എന്റെ യജമാനൻ എന്നെ ഉപേക്ഷിച്ചു കളഞ്ഞു. ഞങ്ങൾ ക്രൈസ്ത്യരുടെ തെക്കേ നാടും യഹൂദദേശവും കലേബിന്റെ തെക്കേ ദിക്കും ആക്രമിച്ചു. സിക്ലാഗ് ഞങ്ങൾ തീവച്ച് ചുട്ടുകളഞ്ഞു. ദാവീദൻ അവനോട്, ആ പരീക്ഷയുടെ അടുക്കിലേക്ക് നീ വഴി കാണിച്ചു തരുമോ എന്ന് ചോദിച്ചതിനവൻ, നീ എന്നെ കൊല്ലുകയോ എന്റെ യജമാനന്റെ കയ്യിൽ ഏൽപ്പിക്കുകയോ ചെയ്യുകയില്ല എന്ന് ദൈവനാമത്തിൽ എന്നോട് സത്യം ചെയ്താൽ ആ പരീക്ഷയുടെ അടുക്കിലേക്ക് വഴി കാണിച്ചു തരാം എന്ന് പറഞ്ഞു. അങ്ങനെ അവൻ അവനെ കൂട്ടിക്കൊണ്ടു ചെന്നപ്പോൾ അവൻ ഭൂതലത്തിലൊക്കെയും പരന്നു തിന്നുകയും കുടിക്കുകയും ഫിലിസ്തീന്റെ ദേശത്ത് നിന്ന് യഹൂദദേശത്ത് നിന്ന് അപഹരിച്ചു കൊണ്ടുവന്ന വലിയ കൊള്ള നിമിത്തം ഉത്സവം ആഘോഷിക്കുകയും ചെയ്യുന്നത് കണ്ടു. ദാവീദ് അവരെ സന്ധി പുതപ്പിച്ചെന്ന് വൈകുന്നേരം വരെ സമ്മതിച്ചു. ഒട്ടകപ്പുറത്ത് കയറി ഓടിച്ചു പോയ താനും ഒരു ബാല്യക്കാരല്ലാതെ അവർ ഒരുത്തരും കഴിഞ്ഞു പോയില്ല. അമാലിയേക്കാർ അപഹരിച്ചു കൊണ്ടുപോയിരുന്നതൊക്കെയും ദാവീദ് കണ്ടുകൊണ്ടു. തന്റെ രണ്ട് ഭാര്യമാരെയും ദാവീദ് ധരിച്ചു. അവർ അപഹരിച്ചു കൊണ്ടുപോയ ചെറുതോ വലുതോ പുത്രന്മാരെയോ പുത്രിമാരെയോ കൊള്ളയോ യാതൊന്നും കിട്ടാതിരുന്നില്ല. ദാവീദ് എല്ലാം മടക്കിക്കൊണ്ടുവന്നു. ദാവീദ് ആടുപാടുകളെയൊക്കെ പിടിച്ചു. അവയെ അവർ തങ്ങളുടെ ആചാര്യക്ക് മുമ്പായി തെളിയിച്ചു നടത്തിക്കൊണ്ട് ഇത് ദാവീദിന്റെ കൊള്ള എന്ന് പറഞ്ഞു. ദാവീദിനോടൊപ്പം പോകുവാൻ കഴിയാത്ത വെള്ളം ക്ഷീണിച്ചിട്ട് നേശ്വർ തോട്ടിങ്ങൾ താമസിച്ചിട്ട് 200 പേരുടെ അടുത്ത് ദാവീദ് എത്തിയപ്പോൾ അവർ ദാവീദിനെയും കൂടെയുള്ള ജനത്തെയും നിലയിച്ചിരുന്നു. ദാവീദ് ജനത്തിന്റെ സമീപത്ത് വന്ന് അവരോട് കുശലം ചോദിച്ചു. എന്നാൽ ദാവീദിനോട് പോയിരുന്നവരിൽ ദുഷ്ടരും നീചന്മാരേവരും ഇവർ നമ്മോടുകൂടെ പോരാഞ്ഞതിനാൽ നാം പിടിവിച്ചുകൊണ്ട് വന്ന കൊള്ളയിൽ ഓരോരുത്തരുടെ ഭാര്യയും മക്കളെയും ഒഴിയെ അവർക്ക് ഒന്നും കൊടുക്കരുത്. അവരെ അവർ കൂട്ടിക്കൊണ്ട് പോയിക്കൊള്ളട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ ദാവീദ്, എന്റെ സഹോദരന്മാരെ, നമ്മെ രക്ഷിക്കുകയും നമ്മുടെ നേരെ വരുന്ന പരീക്ഷയെ നമ്മുടെ കയ്യിലേൽപ്പിക്കുകയും ചെയ്ത യഹോവ നമുക്ക് തന്നിട്ടുള്ളതിനെ കൊണ്ട് നിങ്ങൾ ഇങ്ങനെ ചെയ്യരുത്. ഈ കാര്യത്തിൽ നിങ്ങളുടെ വാക്ക് ആർ സമ്മതിക്കും? യുദ്ധത്തിന് പോകുന്നവന്റെ ഓഹരിയും സാമാനങ്ങൾക്ക് വരികയും താമസിക്കുന്നവന്റെ ഓഹരിയും ഒരുപോലെ ആയിരിക്കണം. അവർ സമാംശമായി ഭാഗിച്ചു വെളുത്തെടുക്കണം എന്ന് പറഞ്ഞു. അന്ന് മുതൽ കാര്യം അങ്ങനെ തന്നെ നടപ്പായി. അവർ അത് ഇസ്രായേലിൽ നിന്ന് വരികയും ഒരു ചട്ടവും നിയമമാക്കി. ദാവീദ് സിക്ലാഗിൽ യഹൂദ മൂപ്പന്മാരായ തന്റെ സ്നേഹിതന്മാർക്ക് കൊള്ളയിൽ ഒരു അംശം കൊടുത്തയച്ചു. ഇത് യഹോവയുടെ ശത്രുക്കളെ കൊള്ളയിട്ടിൽ നിന്ന്
നിങ്ങൾക്കൊരു സമ്മാനം എന്ന് പറഞ്ഞു. വേദിയിൽ ഉള്ളവർക്കും തെക്കേ രാമോത്തിന്റെ ഉള്ളവർക്കും ഇഥിയരിൽ ഉള്ളവർക്കും ആരോവേരിൽ ഉള്ളവർക്കും സിപ്മോത്തിലുള്ളവർക്കും എസ്തേ മോവായിലുള്ളവർക്കും ഗാസായിലുള്ളവർക്കും എരഹ്മേല്യരുടെ പട്ടണങ്ങളിലുള്ളവർക്കും കിന്നിരുടെ പട്ടണങ്ങളിലുള്ളവർക്കും അർമായയിലുള്ളവർക്കും കോറാശാനിൽ ഉള്ളവർക്കും അഥാക്കിലുള്ളവർക്കും ഹെബ്രോനിലുള്ളവർക്കും ദാവീദ് അവന്റെ ആളുകളെ സഞ്ചരിച്ചു വന്ന സകല സ്ഥലങ്ങളിലേക്കും കൊടുത്തയച്ചു. എന്നാൽ ഫിലിസ്തർ ഇസ്രായേലിനോട് യുദ്ധം ചെയ്ത് ഇസ്രായേലിയർ ഫിലിസ്തരുടെ മുമ്പിൽ നിന്ന് ഓടി ഗിൽബോവ പർവ്വതത്തിൽ നിഹിതന്മാരായി വീണു. ഫിലിസ്തർ ശൗലിനെയും അവന്റെ പുത്രന്മാരെയും പിന്തുടങ്ങിയെന്നു. ഫിലിസ്തർ ശൗലിന്റെ പുത്രന്മാരായ യോനാഥാൻ അബീനാദാബ് മെൽക്കൂശുവ എന്നിവരെ തിന്നു. എന്നാൽ പല ശൗലിന്റെ നേരെ ഏറ്റവും മുറുകി വിലാളികൾ അവനെ ദുഷ്ടിച്ചു. വിലാളികളാൽ അവന്റെ കഷ്ടം വിഷമത്തിലായി ഏറ്റവും വിഷമത്തിലായി ശൗൽ തന്റെ ഐന വാഹനങ്ങളോട് ഈ അഗ്നികർമ്മികൾ വന്ന് എന്നെ കുത്തിക്കളയും അപമാനിക്കുകയും ചെയ്യാതിരിക്കേണ്ടതിന് നിന്റെ വാളൂരിനെ കുത്തുക എന്ന് പറയുന്നു. ആയുധവാഹകൻ ഏറ്റവും ഭയപ്പെട്ടത് കൊണ്ട് അവന് മനസ്സ് വന്നില്ലാതെ കൊണ്ട് ഒരു വാൾ പിടിച്ചാലിന്മേൽ വീണു ശൗൽ മരിച്ചു. എന്നാൽ അവന്റെ ആയുധവാഹകൻ കണ്ടപ്പോൾ താനും അങ്ങനെ തന്നെ വാളിന്മേൽ വീണ് അവനോട് കൂടെ മരിച്ചു. ഇങ്ങനെ ശൗലും അവന്റെ മൂന്ന് പുത്രന്മാരും അവന്റെ ആയുധവാഹകനും അവന്റെ ആളുകളൊക്കെയും ഒന്നിച്ച് മരിച്ചു. ഇസ്രായേലിൽ ഓടിപ്പോയി ശൗലും പുത്രന്മാരും മരിച്ചു എന്ന താഴ്വരുടെ അപ്പുറത്തും യോർദാനക്കരയുമുള്ള ഇസ്രായേലിൽ കണ്ടപ്പോൾ പട്ടണങ്ങളെ വിഴിഞ്ഞു ഓടിപ്പോകുകയും ഫിലിസ്തർ വന്ന് അവരെ അവിടെ പാർക്കുകയും ചെയ്തു. പിറ്റേന്നാൾ ഫിലിസ്തർ നിഹിതന്മാരുടെ വസ്ത്രം മുഴുവൻ വന്നപ്പോൾ ശൗലും പുത്രന്മാരും ഗിൽബോവ പർവ്വതത്തിനും വീണു കിടക്കുന്നത് കണ്ടു. അവർ അവന്റെ തലമെട്ടി അവന്റെ ആയുധവർഗവും വഹിച്ചെടുത്ത് തങ്ങളുടെ വിഗ്രഹ ക്ഷേത്രത്തിലും ജനത്തിന്റെ ഇടയിലും വർത്തമാനം അറിയിക്കേണ്ടതിന് ഫിലിസ്തർ ദേശത്തിന്റെ അവിടെ മാണിച്ചു. അവന്റെ ആയുധവർഗം അല്ലെ അസ്തോരത്തിന്റെ ക്ഷേത്രത്തിൽ വെച്ചും അവന്റെ ഉടൻ അവർ ദേശാന്റെ ചുമരിൽ മേൽത്തൂക്കി. എന്നാൽ ഫിലിസ്തർ ശൗലിനോട് ചെയ്യുന്നത് ഗിലയാദിലെ ഗാദേശ് നിവാസികൾ കേട്ടപ്പോൾ ശൂരന്മാരെ എല്ലാവരും പുറപ്പെട്ട് രാത്രി മുഴുവനും നടന്നു എന്ന് ദേശാന്റെ ചുമരിൽ നിന്ന് ശൗലിന്റെ ശവവും അവന്റെ പുത്രന്മാരുടെ ശവങ്ങളും എടുത്ത് ഗാദേശിൽ കൊണ്ടുവന്ന അവിടെ അവിടെ ദഹിപ്പിച്ചു. അവരുടെ അസ്ഥികളെ അവരെടുത്ത് ഗാദേശിലെ ശിചില വൃക്ഷത്തിന്റെ ചുവട്ടിൽ കുഴിച്ചിട്ടു. ഏഴു ദിവസം ഉപവസിച്ചു. നേരെ യോഗ്യമാകുന്നു.
പ്രാർത്ഥിക്കാം. പിതാവിനും പുത്രനും ഇഷ്ടത്തുള്ള റൂഹായിക്കും സ്തുതി ആദ്യമുതലേക്കും തന്നെ ആമീൻ. തന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ ഓശാനായ കർത്താവിന്റെ തിരുനാമത്തിൽ നിനുപരിപാലിക്കുന്നവനും വാഴ്ത്തപ്പെട്ടവനാകും ദൂരങ്ങളിൽ സ്തുതി. ശ്രീയക ദൈവത്തിന്റെ അന്നേ തിരുനാമ മഹത്തീകരിക്കപ്പെടുമാറാകട്ടെ. സൗത്ത് വെസ്റ്റ് മദ്രാസനത്തിന്റെ നേതൃത്വത്തിൽ എല്ലാ ബുധനാഴ്ചയും നമ്മൾ കൂടിയുന്ന ഈ നിഗ്രഹിക്കപ്പെട്ട ആത്മീയ കൂട്ടായ്മയിലേക്ക് എല്ലാവരെയും വളരെ കൃത്യമായി സ്വാഗതം ആശംസിക്കുന്നു. അന്യമാരെന്നൊരു പ്രഭാതം കൂടെ ഈ ലോകത്തിൽ ജീവിച്ച് ദൈവശബ്ദം കേൾക്കുവാനും നമ്മെ തന്നെ സമർപ്പിക്കാനും ഒക്കെ അവസരവും ആരോഗ്യവും തന്ന് നമ്മളെ നടത്തുന്ന ദൈവത്തെ ഭക്തിയോടെ നമുക്ക് ആരാധിക്കുകയും സ്തോത്രം ചെയ്യുകയും ചെയ്യാം. വിവിധ സ്ഥലങ്ങളിലാണെങ്കിലും ഒരേ മനസ്സോടുകൂടി ദൈവസന്നിധിയിലായിരിക്കാൻ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. പല ആളുകളും ഈ ശുശ്രൂഷയിലെ വളരെ താല്പര്യത്തോടും പ്രാധാന്യത്തോടും സംബന്ധിക്കുന്നു എന്നുള്ളത് ഒരുപാട് സത്യമാണ്. എങ്കിലും ചില ആളുകളൊക്കെ ഇത് സംബന്ധിക്കുമ്പോൾ അറിയാതെ മൂവിയൊക്കെ കണ്ടുകൊണ്ട് സംബന്ധിക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. കാരണം വേദവസം വായിച്ചപ്പോഴും മൂവിയിലെ ഡയലോഗ് കേൾക്കാനായിട്ടിടയായി. മനഃപൂർവ്വം അല്ലായിരിക്കാം എങ്കിൽ തന്നെയും അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാതെ ശ്രദ്ധിക്കണമെന്ന് ആമുഖമായിട്ട് ഓർപ്പിക്കുന്നു. ശുശ്രൂഷയിൽ നേർത്ത് നൽകുന്ന അഭിനന്ദ തിരുമനസിനെ വളരെ സ്നേഹത്തോട് സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ തുടക്കം കുറിച്ച പിതാക്കന്മാരെയൊക്കെ പ്രത്യേകമായിട്ട് ഇതിനെ സ്മരിക്കുകയും ചെയ്യുന്നു. സാന്നിധ്യ ഗുണതയ്ക്ക് നല്ല വൈദികരെയും മാമനച്ചൻ, വി സി വർഗീസച്ചൻ, ഐസക് വിപ്രകാശച്ചൻ, തമ്പാനച്ചൻ, എല്ലാ വൈദികരെയും ധന്യവാദം ശുശ്രൂഷയിലേക്ക് വളരെ ഹാർദവുമായിട്ട് സ്വാഗതം ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിലായിരുന്നുകൊണ്ട് സെന്റ് തോമസ് പള്ളിയിൽ ഉൾപ്പെടെ വിവിധ സ്ഥലങ്ങളിലായിരുന്നുകൊണ്ട് ഈ പ്രാർത്ഥനയിൽ സംബന്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവകരങ്ങളിൽ സമർപ്പിക്കുകയും സുവിശേഷ ഗീതങ്ങളിൽ 44-ാമത്തെ ഗീതം കണ്ണുനീർ മാറി വേദനകൾ എന്ന് മാറുമോ, നിന്ദകൾ മാറി നല്ല ദിനം എന്ന് കാണുമോ എന്ന് ആരംഭിക്കുന്ന മനോഹരമായ ഗീതം. ഈ ലോകത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ പ്രയാസങ്ങളും പ്രതിസന്ധികളും പ്രതിബന്ധങ്ങളും ഒക്കെ നമുക്ക് ചുറ്റുമുണ്ട്. പലപ്പോഴും ചൂടുവെക്കുന്ന മേഖലകളൊക്കെ പരിവരുത്ത ജീവിത സാഹചര്യങ്ങളാകാം. ഒരു ക്രിസ്ത്യാനിക്കുണ്ടാകുന്ന ഏറ്റവും വലിയ പ്രത്യാശ ഈ കഷതകൾ കൂടിയൊക്കെയാണ് നടക്കുന്നതെങ്കിലും നിലവിളിക്കുമ്പോൾ ഒപ്പം അടുത്തു വരുന്ന ഒരു ദൈവസാന്നിധ്യ ബോധം അവന്റെ ഉള്ളിൽ അനുഭവിച്ചറിയാനായിട്ട് ഇടയാകും എന്നതുപോലെ തന്നെ നാളെയുടെ ഒരു നന്മയെ സ്വപ്നം കണ്ട് ജീവിക്കുവാൻ തക്കവണ്ണം നമ്മുടെ ഹൃദയങ്ങളെ ആത്മീയമായി പരിപോഷിപ്പിക്കുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ഒരുപക്ഷെ നാളെയുടെ ശ്രേഷ്ഠമായ ദിനങ്ങളുടെ സ്വപ്നമായിരിക്കാം ഇന്നത്തെ മുറിവുകളെ അവഗണിച്ചുകൊണ്ട് പോവാൻ നമ്മുടെ ആത്മീയ ജീവിതത്തെ കൂടുതൽ ബലപ്പെടുത്തുന്നത്. അങ്ങനെ ഒരു ഓർമ്മ പകർന്നു നൽകുന്ന ഈ ഗീതം ദൈവമുമ്പാകെ നമുക്ക് സമർപ്പിക്കാം. സുവിശേഷ ഗീതങ്ങളിലെ 44-ാമത്തെ ഗീതം. കണ്ടോ നീർപാറി വേദനകൾ എന്തോ മാറുമോ, നിന്ദകൾ മാറി നല്ല ദിനം എന്നു കാണുമോ, നിന്ദകൾ മാറി നല്ല ദിനം എന്നു കാണുമോ, കണ്ണു നീർ മാറി വേദനകൾ എന്നു മാറുമോ, നിന്ദകൾ മാറി നല്ല ദിനം എന്നു കാണുമോ, നിന്ദകൾ മാറി നല്ല ദിനം എന്നു കാണുമോ, ഭാരം പ്രയാസം ഏറിടുമ്പോൾ നിന്റെ പൊൻമുഖം, ഭാരം പ്രയാസം ഏറിടുമ്പോൾ നിന്റെ പൊൻമുഖം, തേടി സഹായം േടുമേ ഞാ ഒന്നു നാഥനേ, തേടി സഹായം നേടുമേ ഞാ ഒന്നു നാഥനേ, കണ്ണു നീർ മാറി വേദനകൾ എന്നു മാറുമോ, നിന്ദകൾ മാറി നല്ല ദിനം എന്നു കാണുമോ, നിന്ദകൾ മാറി നല്ല ദിനം എന്നു കാണുമോ, ശാശ്വത ഭാവൻ ആർപ്പിടമോ വല്ലി ഭൂമിയിൽ, ശാശ്വത ഭാവൻ ആർപ്പിടമോ വല്ലി ഭൂമിയിൽ, ഭൂതലെ ഞാനൊരു അന്യനല്ലോ യാത്ര ചെയ്യുവാതലെ ഞാനൊരു അന്യനല്ലോ യാത്ര ചെയ്യുവാണു നീ മാറി വേദനകൾ നിന്നു മാറുമോ, നിന്ന മാറി നല്ല ദിനം എന്നു കാണുമോ, നിന്ദകൾ മാറി നല്ല ദിനം എന്നു കാണുമോ, പൊൻകാരം നീട്ടി പാടണമേ യേശുനായക, പൊൻകാരം നീട്ടി പാടണമേ യേശുനായക, നിൻതിരുമാവിൽ ചായുവോളം ഈ നിൻ ദാസനേ, നിന്തിരുമാറിൽ നിന്ദാസനെ കണ്ണുനീർ മാറി വേദനുമാറുമോ നിന്നകൾ മാറി നല്ലതീരം എന്നു കാണുമോ നിന്നകൾ മാറി നല്ലതീനം എന്നു കാണുമോ തിരുമേനിയുണ്ടോ?
നമസ്കരിക്കാം. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. ആദ്യം തന്നെ ആമീൻ. തന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറയപ്പെട്ടിരിക്കുന്ന ബലവാനായ ദൈവം ബരാൻ പരിശുദ്ധൻ 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 വിവരങ്ങൾ സ്തുതി. ദൈവമായ കർത്താവിന്റെ ഒരു നാമത്തിൽ വന്നവനും വരുമാനിക്കുന്നവനും വാഴ്ത്തപ്പെട്ടവനാവുന്നു വിവരങ്ങൾ സ്തുതി. ദൈവമേ നീ പരിശുദ്ധനാവുന്നു,
ഞങ്ങൾക്ക് വേണ്ടി കുഷ്ഠരംഗപ്പെട്ടവനെ ഞങ്ങൾ ഓടുകരണ ചെയ്യണമേ.
നീ പരിശുദ്ധനാവുന്നു,
ബലവാനെ നീ പരിശുദ്ധനാവുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാവുന്നു, ഞങ്ങൾക്ക് വേണ്ടി കുഷ്ഠരംഗപ്പെട്ടവനെ ഞങ്ങൾ ഓടുകരണ ചെയ്യണമേ.
നീ പരിശുദ്ധനാകുന്നു,
ബലവാനെ നീ പരിശുദ്ധനാവുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാവുന്നു, ഞങ്ങൾക്ക് വേണ്ടി കുഷ്ഠരംഗപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ.
ഞങ്ങളോട് കരുണ ചെയ്യണമേ.
ഞങ്ങളുടെ കർത്താവേ കൃപയുണ്ടായി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ നമസ്കാരവും ശുശ്രൂഷയും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ.
ദൈവമേ നിനക്ക് സ്തുതി,
കർത്താവേ നിനക്ക് സ്തുതി, പാപികളായ നിന്റെ അടിയാരോട് കരുണയും നമശിയ രാജാവേ നിനക്ക് സ്തുതി. പാറയ്ക്കുമോർ
ഞങ്ങളുടെ പിതാവേ,
നിന്റെ പരിശുദ്ധമാപ്പെടണമേ, നിന്റെ രാജ്യം വരണമേ, തെരുവിഷ സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ, ഞങ്ങൾക്ക് ആവശ്യമുള്ള പൊന്തരണമേ, ഞങ്ങളടക്കാരോട് ഞാൻ ക്ഷമിച്ചതുപോലെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ, പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെ ആ ദുഷ്ടമന്ത്രം ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. ഇന്നുണ്ടെന്നാൽ രാജ്യവും ശക്തി മോത്തവും നീക്ക നിനക്കുള്ളതാകുന്നു. ആമീൻ. നമ്മുടെ കർത്താവിനോടുകൂടെ നീ സ്ത്രീകളിൽ വാഴ്ത്തപ്പെട്ടവളാകുന്നു, നിന്റെ വയറ്റിൽ ഫലമായ നമ്മുടെ കർത്താവായ യേശുമിശിഹാ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ശുതലകന്യ പറയാമേ, എതമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴെപ്പോഴും ഞങ്ങളുടെ മരണസമയത്തിലും ദൈവത്തിനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമീൻ. ബാറയ്ക്കുമോർ, അനുഗ്രഹങ്ങളിൽ ഉത്തമനായ ഞങ്ങളുടെ കർത്താവായ യേശുമിശിഹ, ഈ ലോകത്തിന്റെ ആഴത്തിൽ ഞാൻ മുഴുകിയിരിക്കിയാൽ എന്റെ മേൽ തിരിഞ്ഞ് നിന്റെ കരുണ നിമിത്തം അതിൽ നിന്ന് എന്നെ ഉദ്ധരിക്കണമേ. എന്നെ പിടിച്ചിരിക്കുന്ന ചൂഴലിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ. എന്റെ പാപവീഴ്ചകളിൽ നിന്നും എന്നെ എഴുന്നേൽപ്പിക്കണമേ. എന്റെ കർത്താവെ, അദൃശ്യമായ നിന്റെ വലത് കൈ നീട്ടി ശത്രുവിനോടുള്ള യുദ്ധത്തിൽ എന്നെ നീ സഹായിക്കണമേ. എന്റെ ആത്മാവ് ചെരുക്കത്തിലും നിരാശയിലും വീഴുമ്പോൾ അതിനെ നീ ആശ്വസിപ്പിക്കണമേ. എന്റെ കർത്താവെ, നിന്റെ കർണിയുടെ ഓർവയിൽ നിന്ന് അതിനെ നീ കുടിപ്പിക്കണമേ. അതിനെ വളഞ്ഞിരിക്കുന്ന ശത്രുക്കളിൽ നിന്ന് പുറപ്പെടുന്ന ജ്വാല നിമിത്തമുള്ള ദാഹത്തെ ശമിപ്പിക്കുകയും ചെയ്യണമേ. എന്റെ കർത്താവെ, എന്നിൽ മുളച്ചുണ്ടാകുന്ന മുൾപടർപ്പുകളെയും പറക്കാറുകളെയും ദഹിപ്പിക്കുവാനായി നിന്റെ വിശുദ്ധ റൂഹായുടെ അശരീരമായ അഗ്നി എന്റെ ഹൃദയത്തിൽ നിക്ഷേപിക്കണമേ. എന്നാൽ നീ നന്മകളെ കൊടുക്കുന്നവനും സകല ജ്ഞാനങ്ങളുടെ ഉറവയുമാകുന്നു. എന്റെ കർത്താവെ, ആ കുഷ്ഠരോഗിയെ പോലെ ഞാൻ വന്നിച്ച് നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ വെടിപ്പാക്കുവാൻ കഴിയും എന്ന് പറഞ്ഞുകൊണ്ട് അവനെ പോലെ അപേക്ഷിക്കുന്നു. എനിക്ക് മനസ്സാകുന്നു, നീ വെടിപ്പുള്ളവനായി ഭവിക്കുന്ന അപേക്ഷ അരളി ചെയ്യുകയും ഉടനെ അവന്റെ കുഷ്ഠത്തിൽ നിന്ന് അവനെ വെടിപ്പാക്കുകയും ജീവനടയാക്കിയ ആ ശബ്ദം കേൾപ്പാൻ എന്നെ യോഗ്യനാക്കണമേ. എന്റെ കർത്താവെ, എന്റെ ആത്മാവിന്റെ കുഷ്ഠത്തിൽ നിന്ന് എന്നെ വെടിപ്പാക്കുകയും ശരീരത്തിന്റെ കറകളിൽ നിന്ന് എന്നെ കഴുകുകയും ചെയ്യണമേ. എന്തെന്നാൽ നീ പരിശുദ്ധന്മാരെ ശുദ്ധീകരിക്കുന്നവനാകുന്നു. എന്റെ ആത്മാവും ശരീരവും ബോധവുമാകുന്ന മൂന്ന് പറമാവിൽ നിന്റെ ജീവന്റെ പുളിപ്പിനെന്ന് ചേർത്ത് വയ്ക്കണമേ. ഞാൻ പുതിയതും വെടിപ്പുള്ളതുമായ ഒരു സൃഷ്ടിയായി തീരണമേ. ലജകൂടാ നിന്റെ ദുരിതമ്പാകെയുള്ള ധൈര്യത്തിനും നിന്റെ ശുദ്ധിവാമ്മാട് കൂടെയുള്ള ഓഹരിക്കും ഞാൻ യോഗ്യനായി തീരണമേ. എന്നാൽ കർത്താവേ, നീ പരിശുദ്ധനും പരിശുദ്ധന്മാരിൽ വസിച്ച് മഹത്വപ്പെടുന്നവനുമാകുന്നു. നിനക്കും നിന്റെ പിതാവിനോട് പരിശുദ്ധ റൂഹടം കൂടെ സ്തുതിയും ബഹുമാനവും യോഗ്യമാകുന്നു. അതിപ്പോഴും എല്ലായ്പ്പോഴും എന്നേക്കും തന്നെ. പ്രിയ ദൈവത്തിന്റെ വലിയ തിരുനാമം മഹത്തീകരിക്കപ്പെടുമാറാകട്ടെ. തിരുമേനി, സംഭോജ്യരായ വൈദിക സഹോദരങ്ങളെ, കർത്താവിൽ സ്നേഹിതരെ, ദൈവസന്നിധിയിലായിരുന്നുകൊണ്ട് അനുഗ്രഹീതമായ ശുശ്രൂഷയുടെ ഭാഗമാകാൻ നമുക്ക് തന്നിരിക്കുന്ന അവസരത്തെയും ആരോഗ്യത്തെയും ഓർത്ത് നന്ദി പറഞ്ഞ ഹൃദയത്തോടെ ദൈവത്തെ മഹത്വപ്പെടുത്താം. ഓരോ നിമിഷവും പ്രതിസന്ധികളുടെയും നൊമ്പരങ്ങളുടെയും വേദനകളുടെയും മധ്യത്തിൽ തന്റെ ബലമുള്ള കരങ്ങളിൽ തമ്പുരാൻ നമ്മെ താങ്ങി എഴുന്നേൽപ്പിക്കുന്നു എന്നുള്ളത് നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയൊരു ഭാഗ്യമാണ്. ആരും സഹായിക്കാനില്ലാതെ, ആരും ആശ്രയിക്കാനില്ലാതെ ഇരിക്കുമ്പോൾ, എല്ലാ പ്രതീക്ഷയൊക്കെ നഷ്ടപ്പെടുമ്പോൾ, ഉള്ളിന്റെ ഉള്ളിൽ ഉയരങ്ങളിലേക്ക് നോക്കി ആ ശക്തിയെ, ആ സത്യത്തെ ആരാഞ്ഞറിയുവാൻ നമ്മൾ ഒരുങ്ങുമ്പോൾ, ആർക്കും പകർന്നു നൽകാൻ തരാത്ത ഒരു സ്നേഹത്തിന്റെ തണലും തലോടലും ഉയരങ്ങളിൽ നിന്ന് നമുക്ക് ദാനമായി ലഭിക്കുന്നു. ആ ഒരു ബന്ധത്തിൽ, ആ ബന്ധത്തിന്റെ വിളിയിൽ ജീവിക്കുവാൻ നമുക്ക് ലഭിച്ച ഭാഗ്യം തന്നെ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സാധ്യതയായി നമുക്ക് തിരിച്ചറിയാൻ ഇടയാവുക. എത്ര വലിയ പ്രയാസങ്ങൾ ജീവിതത്തിൽ കടന്നു വരുമ്പോഴും ഹൃദയത്തിന്റെ അഗാധത്തിൽ നിന്ന് നിലവിളിക്കുമ്പോൾ തീർച്ചയായിട്ടും ഉത്തരവാറുന്നുണ്ട് ദൈവം. ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിന്റെ പ്രതീക്ഷയും പ്രത്യാശയും ഒക്കെ അതുതന്നെയാണ്. അത് രോഗത്തിന്റെ തീവ്രമായ അനുഭവങ്ങൾ കൂടി കടന്നുപോകുമ്പോഴും ചില നഷ്ടബോധങ്ങളിൽ കൂടി കടന്നു പോകുമ്പോഴാണെങ്കിലും അവയൊക്കെ മായ്ക്കാൻ കഴിവുള്ള ഒരു വലിയ സത്യം തന്നെയാണ് ക്രിസ്തുവിന്റെ സാന്നിധ്യം എന്നുള്ളത് നമ്മൾ ഓരോ നിമിഷവും തിരിച്ചറിയുന്നു. 130 സങ്കീർത്തനം നമ്മൾ ഇങ്ങനെ വായിക്കുന്നുണ്ട്. അതിന്റെ തുടക്കം, യഹോവേ, ആഴത്തിൽ നിന്ന് ഞാൻ നിന്നോട് നിലവിളിക്കുന്നു. കർത്താവേ, എന്റെ പ്രാർത്ഥന കേൾക്കണമേ. നിന്റെ ചെവി ചായ്ച്ച് എന്റെ യാതനകൾ ശ്രദ്ധിക്കണമേ. ശരിക്കും ആ പദത്തിൽ ഒത്തിരി അർത്ഥമുണ്ട്. കർത്താവേ, ആഴത്തിൽ നിന്ന് ഞാൻ നിന്നോട് വിളിക്കുന്നു. ശരിക്കും ആഴം എന്ന് പറയുന്നത് നമ്മൾ ഏതെങ്കിലും കുഴിയിലാണ് വിളിക്കുന്നതോ അല്ലെങ്കിൽ നാം ആയിരിക്കുന്ന സ്ഥാനം താഴെ നിൽക്കുന്നതൊന്നുമല്ല. ശരിക്കും ഹൃദയത്തിന്റെ അഗാധ തലത്തിൽ, ഒരുപക്ഷെ ഒരു മനുഷ്യന്റെ മനസ്സിന്റെ ഏറ്റവും അടിത്തട്ടിൽ എത്തിച്ചേരുന്ന അവരുടെ നിമിഷങ്ങളെ പറ്റിയാണ്. ആഴത്തിൽ കിടക്കുന്ന, ആഴത്തിലാകുന്ന മനുഷ്യനെ പ്രതീക്ഷിക്കാനൊന്നുമില്ല, സഹായിക്കാനൊന്നുമില്ല. വിജനമാണ്, വളരെ ആഴമാണ്, അവിടെ ഇരുട്ടാണ്. എല്ലാം ഇരുട്ടിന്റെയും വിജനതയുടെയും പരസഹായം ഇല്ലാത്ത നിമിഷങ്ങളിലൊക്കെ ചില മനസ്സ് ഇറങ്ങിപ്പോകുന്ന ചില ജീവിത അനുഭവങ്ങളുണ്ട്. പക്ഷേ ആ അനുഭവത്തിൽ നിന്നും എത്ര ആഴം എത്ര ദുസ്സഹമാണെങ്കിലും, ആഴം എത്ര തീവ്രമാണെങ്കിലും, നിലവിളിക്കുന്ന ഒരു മനുഷ്യന് ആ ആഴത്തിൽ ഇറങ്ങി നമുക്കൊപ്പം നിൽക്കുന്ന, കൈനീട്ടിത്തരുന്ന, തീർച്ചയായിട്ടും ആഴമൊക്കെ ജീവിതത്തിലുണ്ട്, സംശയമൊന്നുമില്ല. അതെല്ലാ മനുഷ്യരിലും, എന്നിലും നിങ്ങളിലും എന്നെ കേൾക്കുന്ന എല്ലാ മനുഷ്യരും, അത് രോഗത്തിന്റെയും നഷ്ടത്തിന്റെയും വേദനയുടെയും നൊമ്പരങ്ങളുടെ ഒക്കെ രൂപത്തിൽ ഈ ആഴമായ അനുഭവം ജീവിതത്തിലുണ്ട്. പക്ഷേ നമ്മൾ നിരാശപ്പെടേണ്ട, ആഴത്തിൽ കൈനീട്ടി വീണ്ടെടുക്കുന്ന ഒരു അപ്പന്റെ കരങ്ങൾ നമുക്കൊപ്പമുണ്ടെന്നുള്ള ഒരു ബോധ്യം ആരാധനയിലും പ്രാർത്ഥനയിലും നമ്മൾ ക്രമപ്പെടുത്തിയെടുക്കുമ്പോൾ ആ സങ്കടങ്ങളുടെ തീർച്ചുളിയിൽ നിന്നും ദൈവം നമ്മളെ കോരിയെടുക്കും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ഓരോ നിമിഷവും ആ ഒരു വിളിയുടെ സാന്നിധ്യത്തിനായി നമുക്ക് കാതോർക്കാം. നമ്മുടെ ഹൃദയങ്ങളെ അതിനായിട്ട് ഒരുക്കണം എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. നമുക്കറിയാമല്ലോ, ഇനിയും ഈ 21-ാം തീയതി ഞായറാഴ്ചയ്ക്ക് ശേഷമുള്ള തിങ്കൾ ചൊവ്വ 3 ദിവസങ്ങളും 3 നോമ്പിന്റെ ദിനങ്ങളാണ്. ഈ ദിനങ്ങളൊക്കെ കൂടുതൽ പ്രാർത്ഥിക്കുവാനും പരിശുദ്ധമായ നോമ്പ് ശ്രദ്ധയോടെ നോറ്റുകൊണ്ട്, നമ്മളൊക്കെ ജീവിക്കുന്നത് പരിവരുത്ത സാഹചര്യങ്ങളിലാണ്, കഷ്ടത പോലെ തന്നെ പ്രലോഭനങ്ങൾ നിറഞ്ഞ ലോകത്തിലാണ്. കഷ്ടതകളും പ്രലോഭനങ്ങളും ഒക്കെ ഒരുപോലെ നമ്മളെ കീഴ്പ്പെടുത്തുന്ന ശക്തികളാണ്. അതിലൊക്കെ അടിപതറി പോകാതിരിക്കുവാൻ തക്കവണ്ണം നമ്മുടെ കർത്താവിന്റെ കരങ്ങളെ നമുക്ക് ചേർത്ത് പിടിക്കുവാൻ നമുക്കിടയാകണം. അതുപോലെ തന്നെ 15-ാം തീയതി നമുക്കറിയാം ദേവമാതാവിന്റെ എത്തുകൾക്ക് വേണ്ടിയുള്ള പെരുന്നാളായിട്ട് നമ്മൾ കൊണ്ടാടുന്നു. ഒരു പല പള്ളികളിലും വളരെ മാതാവിന്റെ ഓർമ്മ പോലും നടത്തുന്നത് ഇങ്ങനെയുള്ള ദിനങ്ങളിൽ ഉള്ള പള്ളികളുണ്ട്. ദേവമാതാവിന്റെ മധ്യസ്ഥ നമുക്കെപ്പോഴും കാവലായിരിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. അതുപോലെ തന്നെ 21-ാം തീയതി ഞായറാഴ്ച ഭദ്രാസനത്തിന് മെത്രാപ്പോലത്തെ ദീർഘകാല സേവനം അനുഷ്ഠിച്ച അഭിയന്യ ഫിലിപ്പോസ് മാറിയ അവസര തിരുമനസിന്റെ ഓർമ്മയാണ്. 15-ാമത്തെ ഓർമ്മയായി സെൻബേസിൽ തയ്യാറ 12 പേരാണ് അദ്ദേഹത്തെ കബറടക്കപ്പെട്ടിരിക്കുന്നത്. ആ വന്നിയ പിതാവിനെയും വളരെ ആദരവോടെ ഈ സമയത്ത് ഓർക്കുകയും പ്രത്യേകമായിട്ട് ദൈവസന്നിധി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. വ്യക്തിപരമായിട്ട് എനിക്കൊരു നഷ്ടം അറിയിക്കാനുള്ളത്, എന്റെ പിതാവിന്റെ സഹോദരി കഴിഞ്ഞ ദിവസം ദൈവസന്നിധിയിലേക്ക് യാത്രയായി. 82 വയസ്സായിരുന്നു. വ്യക്തിപരമായി ഒരുപാട് സ്നേഹവും അടുപ്പവും, ചെറുപ്പകാലത്തൊക്കെ മാവേരി കൂടെ കുറേ നാള് നിൽക്കുകയും പള്ളികളിൽ പോവുകയും സൺഡേ സ്കൂൾ പഠിക്കുകയും ഒക്കെ ചെയ്ത ഓർമ്മകളുണ്ട്. ഓഫീസിൽ പഠിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. എപ്പോഴും ഒരു നിരന്തരമായ ബന്ധമായിരുന്നു. കഴിഞ്ഞ വർഷം നാട്ടിൽ പോയി മാവേരി കൂടെ കുറേ നേരം ചെലവഴിക്കുവാനും ഫോട്ടോ എടുക്കുവാനും ഒക്കെ സാധിച്ചു. 80 വർഷക്കാലം ഈ ലോകത്തിൽ ജീവിച്ച് ജീവിതത്തിന്റെ അവസാന ഭാഗങ്ങളൊക്കെ പ്രയാസങ്ങളും ദുരിതങ്ങളൊക്കെ ആയിരുന്നെങ്കിലും ദൈവത്തിന്റെ കരുണയും കരുതലും ഒക്കെ ഉണ്ടായി. ഇന്നലെയായിരുന്നു, ഇന്നലെ രാത്രിയിലായിരുന്നു അടക്കം. മേരി എന്നാണ് പേര്. നമ്മുടെ പ്രാർത്ഥനയുടെ പ്രത്യേകം ഓർക്കണം എന്ന് വളരെ സ്നേഹത്തോട് ഈ സമയത്ത് ഞാൻ അപേക്ഷിക്കുകയും ചെയ്യും. ഇന്ന് ദൈവോദന ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകുന്നത് പ്രിയപ്പെട്ട വി സി വർഗീസച്ചനാണ്. പലപ്പോഴും വി സി വർഗീസച്ചനൊക്കെ മറ്റ് ആരെങ്കിലും സൗകര്യപ്രദമായിട്ട് കിട്ടാതിരിക്കുമ്പോൾ അച്ഛന്റെ സാന്നിധ്യം നമുക്കുണ്ടാകുന്നു. ഏത് സമയത്ത് ആവശ്യപ്പെട്ടാലും മടിയും കൂടാതെ സന്തോഷത്തോടെ ഈ ശുശ്രൂഷയുടെ ഭാഗമാകുന്നത് ഒരു അനുഗ്രഹമാണ്. ഒരു പരിചയപ്പെടുത്തലിന്റെ ആവശ്യമൊന്നുമില്ല. നിരന്തരം ഈ പ്രാർത്ഥനയുടെ ഞാനൊക്കെ ഈ പ്രാർത്ഥനയിൽ ചെയ്യുന്ന താല്പര്യത്തെക്കാൾ അപ്പുറമായി അച്ഛനൊക്കെ ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുകയും നേതൃത്വം നൽകുകയും പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകുകയും ഒക്കെ ചെയ്യുന്നു. അപ്പോൾ എല്ലാവരുടെയും പേരിൽ പ്രിയപ്പെട്ട അച്ഛനെ ആദരവോടെ സ്വാഗതം ചെയ്യുന്നു. ഇപ്പോഴും അപ്രൈമിന്റെ അനുതാപത്തിന്റെ ഒരു കീർത്തനം ദൈവഭാഗം സമർപ്പിക്കാം. അതിനുശേഷം പ്രിയപ്പെട്ട അച്ഛൻ ദൈവവചനത്തിൽ ധ്യാനം നിർവഹിക്കുന്നതായിരിക്കും. കർത്താവേ കറയില്ലാത്ത ഹൃദയം എനിക്ക് അറിയണമേ എന്നുള്ള ഗീതം ദൈവഭാഗം സമർപ്പിക്കും. കർത്താവേ കറയില്ലാത്ത ഹൃദയമെനിക്കരുളിടണമേ, പിഴയധികാരം ചെയ്തതിനാ മുന്നേ കാളതു വഷളായി. കർത്താവേ എൻ പ്രാർത്ഥനയാ സുസ്ഥിരവും ശുദ്ധിയുമുള്ള നിന്നാത്മാവിനെ എന്നുള്ളിൽ നന്നായൊന്നു പുതുക്കണമേ. ആ നിന്നാത്മാവിനുള്ളിൽ ദിവസം പ്രതി പാർത്തിടണമേ, മൗനം ദീക്ഷിക്കാതെ സമാനത്തോടതു വാഴണമേ. എൻ പാപത്തിൻ ബഹുലതയാ റൂഹാവഴി ഞാൻ പ്രാപിച്ച മുൻവാദത്തമകത്തിയതിൽ നൽകരമില്ലാത്തവനായ ഞാൻ കൃപയുള്ളോനേറുഹായേ വീണ്ടും പുതുതാക്കണമെന്നിൽ അതു നിൻഹിതമെന്നെ കാണി ചമല മനസ്സിൽ പാർക്കണമേ. തിരുവചന ധ്യാനത്തിനായി പ്രിയപ്പെട്ട വി സി വർഗീസച്ചനെ വളരെ ആദരവോടെ സ്വാഗതം ചെയ്യുന്നു.
ഏകദൈവത്തിന്റെ അതിധന്യനാമത്തിന്റെ മഹത്വം ഉണ്ടായിരിക്കട്ടെ. അഭിമന്യ മെത്രാപ്പൊലീത്ത തിരുമനസ്, ബഹുമാന്യരായ വൈദിക ശ്രേഷ്ഠ കർത്താവ് സ്നേഹമുള്ള സഹോദരി സഹോദരങ്ങളെ, ഈ ദിവസത്തിലെ ഇറ്റലി പ്രയർഷിപ്പിലേക്ക് കടന്നു വരുവാൻ തന്ന ദൈവത്തിന്റെ അളവറ്റ കൃപയ്ക്കായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. അതിനൊരവസരം തന്ന ബഹുമാനപ്പെട്ട രാജേഷത്തിനോടുള്ള നന്ദിയും കൃതജ്ഞതയും സ്നേഹവും അറിയിക്കുന്നു. പിന്നെ അച്ഛൻ ഇന്നലെ വൈകിട്ട് വിളിച്ചപ്പം പറഞ്ഞു അച്ഛൻ ഇന്ന് സംസാരിക്കണമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഇങ്ങനെ ഓർക്കുകയായിരുന്നു, കാരണം എല്ലാ ആഴ്ചയിലും നിങ്ങൾ വളരെയധികം മനോഹരമായിട്ടുള്ള പ്രസംഗങ്ങളും ഓരോരുത്തരുടെ അനുഭവങ്ങളും ഒക്കെ പ്രഗത്ഭരായിട്ടുള്ള വ്യക്തികളിൽ നിന്നും കേട്ടു. എന്നാലിന്ന് എന്താണ് എനിക്ക് പറയണം പറയേണ്ടത് എന്നുള്ളൊരു ചിന്താഭാരത്തിൽ ഇങ്ങനെ ഇരിക്കുമായിരുന്നു. എങ്കിലും ദൈവത്തിന്റെ കരുണയിൽ ആശ്രയിച്ചുകൊണ്ട് അല്പസമയം ഇതിന്റെയൊക്കെ പിന്നെ കണ്ടംപററി മെസ്സേജിൽ നിന്നും അല്പം വിട്ടുകൊണ്ട് എക്സിജറ്റിക്കൽ ഒരു മെസ്സേജ് ഇതുമായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. അതിനുവേണ്ടിയിട്ട് ദൈവത്തെ ശരണപ്പെടുന്നു. ദൈവത്തിന്റെ ആത്മാവ് ബലഹീന എന്നെയും നിങ്ങളുടെ ഹൃദയങ്ങളിലും പ്രവർത്തിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. നമ്മള് ഡിസംബർ 25 എന്ന് പറയുമ്പോൾ നമുക്കറിയാം ക്രിസ്മസിന്റെ ദിവസങ്ങളാണ് നമ്മള്. ആ ക്രിസ്മസിന്റെ ദിവസങ്ങൾ കഴിഞ്ഞിട്ട് ഉള്ള സമയങ്ങള് വളരെ ത്വരിതമായിട്ട് സംഭവങ്ങളുടെ പരമ്പരയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. 26-ാം തീയതി തിരുമാതാവിന്റെ പുഴച്ച, 27 ശിശുവിന്റെ പെരുന്നാള്, 1-ാം തീയതി ആകുമ്പോഴത്തേക്ക് കർത്താവിന്റെ പരിച്ഛേദന, പുതുവർഷം, ബസേലിയോസ് ഗ്രിഗോറിയസ് താക്കന്മാരുടെ ഓർമ്മ, ആറാം തീയതി വരുമ്പോ ദരഹാ പെരുന്നാള്, അതോടുകൂടി നമ്മളെ ഒരു യുഗം അല്ലെങ്കിൽ ഒരു സീസൺ അവസാനിക്കുകയാണ്. ഈ ആഗമന കാലം അല്ലെങ്കിൽ അഡ്വന്റ് സീസൺ എന്ന് പറയുന്നത് കർത്താവിന്റെ മാമോദിസയോടുകൂടി അവസാനിക്കുകയാണ്. പൗരാണിക കാലത്ത് ക്രിസ്മസും കർത്താവിന്റെ മാമോദിസയും ഒരേ ദിവസമാണ് ആഘോഷിച്ചുകൊണ്ടിരുന്നത്. ഇന്നും ബിസന്റിയൻ സഭയില് എനിക്ക് അങ്ങനെ തന്നെയാണ് നടത്തുന്നതെന്ന് തോന്നുന്നു. അവര് ക്രിസ്മസ് 25-ന് പകരം ജനുവരി 6 കർത്താവിന്റെ മാമോദിസായ അല്ലെങ്കിൽ അതിന് എപ്പിഫനി എന്നാണ് അവർ പറയുന്നത്, മാനിഫെസ്റ്റേഷൻ, ആ പെരുന്നാൾ ഒന്നിച്ചാണ് നടത്തുന്നത്. നമ്മുടെ സഭയിലും ഇത് ജനുവരിയിലാണ് പൗരാണിക കാലം തൊട്ട് നടത്തിക്കൊണ്ടിരുന്നത്. എങ്കിലും 1954-57 ഇടയ്ക്കായിട്ട്, കറക്റ്റ് ഡേറ്റ് ഓർക്കുന്നില്ല, 57 മുൻപാണ് പരിശുദ്ധ ബസേലിയോസ് ഗീവർഗീസ് ദ്വീയം കാതോലിക്ക ബാബായുടെ കൽപ്പന പ്രകാരമാണ് നമ്മള് ഇത് രണ്ടും രണ്ടായിട്ട് ആഘോഷിക്കാൻ തുടങ്ങിയത്. December 25 ക്രിസ്മസും January 6 ദനഹ പെരുന്നാളുമായിട്ട് ആഘോഷിക്കാനായിട്ട് തുടങ്ങിയത്. അത് പഴയ സഭകളിലെ ജൂലിയൻ കലണ്ടർ മുഖേനയാണ് ക്രിസ്മസിന്റെ ഈ ദനഹയുടെ ആഗമന കാലം ആഘോഷിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ നമ്മളത് ഗ്രിഗോറിയൻ കലണ്ടറിലേക്ക് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ബാബാദിനയുടെ കൽപ്പനയോടുകൂടി നമ്മളും രണ്ടായിട്ട് ഇത് ആഘോഷിക്കാനും തുടങ്ങിയത്. അങ്ങനെ ഈ ലേറ്റസ്റ്റ് ക്രിസ്മസ് വാസ് സെറ്റ് ഓൺ December 25 ആൻഡ് സെപ്പറേറ്റഡ് ബോത്ത് ഡേയ്സ് ബെർത്ത് ആൻഡ് ബാപ്റ്റിസം. അങ്ങനെയാണ് ഈ ദനഹ പെരുന്നാളിന്റെ മഹാത്മ്യം കുറേശ്ശെ കുറേശ്ശെ നഷ്ടപ്പെടുവാൻ തുടങ്ങി എന്ന് പറയപ്പെടുന്നു എന്ന് ഞാനും വിചാരിക്കുന്നു. തത്വവിശ്വാസത്തിന്റെ അടിസ്ഥാന സത്തായ പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്ന ത്രിയേക ദൈവത്തിന്റെ ആളത്തപരമായ വെളിപ്പെടുത്തല് വേദപുസ്തകത്തിൽ ആദ്യമായി വിവരിക്കുന്നത് കർത്താവിന്റെ മാമോദിസയിലാണ്. പഴയ നിയമത്തിൽ ഒളിഞ്ഞും പുതിയ നിയമത്തിൽ തെളിഞ്ഞും കാണുന്ന ഈ അതിപ്രധാനമായ മർമ്മം പൂർണമായും ഗ്രഹിക്കുക മാനുഷിക ബുദ്ധിക്ക് അസാധ്യമാണ്. നമ്മളെ ത്രിത്വത്തെക്കുറിച്ച് പറയുമ്പോൾ ഏകത്വത്തിൽ ത്രിത്വവും ത്രിത്വത്തിൽ ഏകത്വവും ഒന്നിൽ മൂന്നും മൂന്നിലൊന്നും ഒക്കെ പറയുന്നുണ്ട്. എന്നാൽ ഈ യഹോവ സാക്ഷികള് നമ്മുടെയൊക്കെ വീടുകളിൽ കയറി വരുന്ന പലരുടെ വീടുകളിലും വരുന്നുണ്ട്. എന്റെ വീട്ടിലും വന്നിട്ടുണ്ട്, പക്ഷെ ഞാൻ അകത്ത് കേട്ടിട്ടില്ല. അവരോട് ഞാൻ പറഞ്ഞു, ഞാനും പറയുന്നത് കേൾക്കാൻ നിങ്ങൾക്ക് സൗകര്യമുണ്ടെങ്കിൽ മാത്രം കയറിയാൽ മതി, അല്ലെങ്കിൽ കയറണ്ട എന്ന് പറഞ്ഞു. നമ്മളെ മലയാളികൾ തന്നെയാണ്, അറിയാവുന്ന ആൾക്കാർ തന്നെയാണ്, ചിലരെ കയറാതെ പോയിട്ടുണ്ട്. യഹോവ വിറ്റ്നസ് പറയുന്നത് എങ്ങനെയാണ് ഈ ഒരു ദൈവം മൂന്നാകുന്നത്, ഒന്നേ അധികം 1+1+1=3, അതെങ്ങനെ ഒന്നാവും. പക്ഷെ അവരോട് ചോദിക്കുന്നത് 1 × 1 × 1=1. നമ്മള് കൂട്ടാൻ പോകുന്നത് നല്ലത് കുണിക്കാൻ മതി എന്ന ഒരു കൺസെപ്റ്റ് ഉണ്ട്. അതുകൊണ്ട് ഈ ത്രിത്വത്തെ കുറിച്ച് ശരിക്കും പഠിക്കുവാനും മനസ്സിലാക്കുവാനായിട്ട് നമുക്ക് നമ്മുടെ ബുദ്ധിക്ക് സാധ്യമല്ല. അതിന് പിതാക്കന്മാരെ ഓരോ ഉദാഹരണങ്ങൾ പറഞ്ഞ് നമ്മളെ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ലെവലിലേക്ക് ഇറങ്ങി വന്നതാണ്. അല്ലാതെ ദൈവത്തെ ഒരിക്കലും പൂർണ്ണമായിട്ട് ആർക്കും മനസ്സിലാക്കാനായിട്ട് സാധിക്കത്തില്ല. അത് സാധിച്ചു കഴിഞ്ഞാൽ, ഞാൻ പൂർണ്ണമായി സാധിച്ചു എന്ന് പറയുമ്പോൾ, അത് ആ മനുഷ്യന്റെ സൃഷ്ടിയാണ്, സൃഷ്ടാവല്ലത്. അതുകൊണ്ട് ത്രിത്വത്തിന്റെ ഒരു കാതലായ രൂപം അവിടെയാണ് ആരംഭിക്കുന്നത്. നമ്മൾ നോക്കുമ്പോൾ ത്രിത്വ ദൈവത്തിലുള്ള വിശ്വാസത്തിന്റെ നിഗൂഢത മനുഷ്യന് വെളിപ്പെടുത്തി കൊടുത്തിരിക്കുന്നത് ഈ ഒരു അവസരത്തിലാണ്. പിതാവ്, പുത്രൻ, പരിശുദ്ധ എന്ന മൂന്ന് ആളത്വത്തിലേക്ക് ഒന്ന് എത്തി നോക്കുവാൻ മനുഷ്യന് കിട്ടിയ ആദ്യ അവസരമാണ് വിശുദ്ധ മാമോദിസ എന്ന് പറയുന്നത്. യോഹന്നാൻ ഈ വിശുദ്ധ മുഹൂർത്തത്തെ ഓർത്ത് തന്നെ മുൻപില് തലമടങ്ങി നിൽക്കുന്ന പുത്രൻ തമ്പുരാനെ കണ്ട് കൊണ്ട് ചോദിക്കുന്നത് ഈ പിതാക്കന്മാർ വളരെ മനോഹരമായിട്ട് നമ്മൾ ജനകാശുശ്രൂഷകളില് അത് പദ്യമായിട്ട് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. പദ്യം ഞാന് പാടാനല്ല, പദ്യം ഞാൻ പറയാനായിട്ടാണ്. അടിയാലാം യോഹന്നാനോ ഡരുടെ തന്മേ കൈവേറ്റാൻ അടിയാനുടയവൻ തൻ തലയിൽ വലതുകരം വെച്ച് ചെയ്തു. ഞാൻ ആരുടെ തിരുനാമത്തിൽ മാമോദീസ നൽകേണ്ടു. താതൻ തൻ നാമം ചെന്നാൽ താതൻ തന്നിൽ സ്ഥിതി ചെയ്തു. നാമം തന്റേതായാൽ നീ ഏകം തനേ നൂനം. റൂഹായുടെ പൊരുളാകുമ്പോൾ താതസുതമല റൂഹായ എന്ന് പിതാക്കന്മാരെ നമ്മുടെ ജനകാശുശ്രൂഷയില് പാടി പറയുന്നുണ്ട്. അപ്പൊ ഈ ജനഹ അല്ലെങ്കിൽ മാമോദീസ എപ്പിഫനി മാനിഫെസ്റ്റേഷൻ എന്ന് പറയുമ്പോൾ ബിസന്റിയൻ അല്ലെങ്കിൽ ഈസ്റ്റേൺ സഭകളില് അവരെ ഈ കിഴക്ക് നിന്നും വിദ്വാൻമാർ വന്ന ദിവസവും ഇതുതന്നെയാണ് എന്നാണ് അവരും വിശ്വസിക്കുന്നത്. കർത്താവിനെ കണ്ട് വണങ്ങി വടക്കാഴ്ചകൾ വഹിക്കുന്നതും ഈ ഒരു ദിവസത്തെ കുറിച്ചാണ്. അതുകൊണ്ടാണ് ഈ മാനിഫെസ്റ്റേഷൻ എന്നുള്ള പേര് തന്നെ എപ്പിഫനി എന്നുള്ള പേര് വന്നത് തന്നെ എന്നാണ് പറയപ്പെടുന്നത്. ഇവിടെ യോഹന്നാൻ ജോൺ ദ ബാപ്റ്റിസ്റ്റ് യൂസ്ഡ് സിംബൽസ് ആസ് വെൽ ആസ് വേർഡ്സ്. അവനെ ഉപമകളും ഉദാഹരണങ്ങളുമായിട്ട് പ്രവർത്തിച്ചിട്ട് യോഹന്നാന്. ദ ചീഫ് സിംബൽ ഈസ് വൺ ഓഫ് ദ വാഷിംഗ് എവേ ഓഫ് സിൻ വാസ് എ ക്ലൻസിംഗ് ബൈ വാട്ടർ. അതായത് യോഹന്നാനെ സ്നാനം കഴിപ്പിക്കുമ്പോൾ യഹൂദന്മാരുടെ ഇടയിലെ സ്നാനം പ്രസക്തമല്ലായിരുന്നു. അതിനു പകരം അവരെ പരിച്ഛേദന കർമ്മമാണ് എട്ടാം ദിവസം ആൺപ്രജകൾക്ക് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ പരിച്ഛേദനാ കർമ്മം മമ്മദിസായുടെ ഒരു രൂപമായിട്ടാണ് പിന്നീട് കാണുന്നത്. യോഹന്നാൻ സ്നാപകനെ ഈ എസ്സീനീസ് എന്ന് പറഞ്ഞുള്ള ഒരു സെക്ടിന്റെ കൂടെ നടന്നതുകൊണ്ടും അവരുടെ ആരാധനകളും അല്ലെങ്കിൽ അവരുടെ ദൈനംദിന ജീവിതവും ഒക്കെ യോഹന്നാൻ സ്നാപകനും അക്സെപ്റ്റ് ചെയ്തിരുന്നു. അവരെ ഒഴുകുന്ന വെള്ളത്തിൽ കുളിച്ചുകൊണ്ട് എഴുന്നേറ്റ് നിന്ന് രാവിലെ നമസ്കരിക്കുന്ന പതിവുണ്ടായിരുന്നു. അപ്പൊ ഈ കുളി അല്ലെങ്കിൽ സ്നാനം എന്ന് പറയുമ്പോൾ യോഹന്നാൻ സ്നാപകൻ അവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്തത് ദ വാഷിംഗ് അവേ ദ സിൻസ് ഒരു സിമ്പിളായിട്ട് യൂസ് ചെയ്യുകയാണ്. അപ്പം ജോർഡാൻ ആസ് എ ടോക്കൺ ഓഫ് എ റിപ്പന്റൻസ് ബട്ട് ഹി ന്യൂ ദാറ്റ് ഹിസ് ബാപ്റ്റിസം ഡിഡ് നോട്ട് റീജനറേറ്റ് ഓർ ക്വിക്കൻ ദ ഡെഡ് സോൾ. യോഹന്നാൻ തന്നെ അറിയാം തന്റെ മാമോദീസ കൊണ്ട് താൻ നൽകുന്ന സ്നാനം കൊണ്ട് മറിഞ്ഞ് തണുത്തുറഞ്ഞ് പാപഭംഗിരമായി കിടക്കുന്ന മനുഷ്യന്റെ മനസ്സിനെ ഒന്ന് ജീവിപ്പിക്കുന്നതിന് സാധിക്കത്തില്ല എന്ന് യോഹന്നാൻ അറിയാം. എങ്കിലും പുറമേയുള്ള ഒരു കർമ്മമായിട്ട് അത് ചെയ്തുകൊണ്ടിരിക്കുന്നു. ദാറ്റ് ഈസ് വൈ ഹി മെയ്ഡ് എ കോൺട്രാസ്റ്റ് ബിറ്റ്വീൻ ഹിസ് ബാപ്റ്റിസം ആൻഡ് ദ ബാപ്റ്റിസം ദാറ്റ് ടേക്കൺ ഓൺ ക്രൈസ്റ്റ് ഹിംസെൽഫ് would confine, he will baptize you with the Holy Spirit and fire. അത്തായത് സുവിശേഷം മൂന്നാം അധ്യായം പന്ത്രണ്ടാമത്തെ വാക്യത്തിൽ പറഞ്ഞിട്ടുണ്ട്, എന്റെ പിന്നാലെ വരുന്നവൻ, ഞാൻ ബാപ്റ്റിസം ചെയ്തിട്ടുണ്ടെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിലും എന്റെ പിന്നാലെ വരുന്നവനെ അവന്റെ ബാപ്റ്റിസം പരിശുദ്ധാത്മാവിലും അഗ്നിയിലും അവൻ ബാപ്റ്റിസം ചെയ്യും. അപ്പൊ തന്റെ ബാപ്റ്റിസത്തെക്കാട്ടിലും ഉപരിയായിട്ട് വളരെയധികം ആത്മീക പ്രചോദനവും ശക്തിയും നൽകുന്ന ഒരു ബാപ്റ്റിസമാണ് നടക്കാൻ പോകുന്നത് എന്ന് യോഹന്നാൻ സ്നാപകന് തന്നെ അറിയാമായിരുന്നു. ജോൺ വാസ് റിലക്റ്റന്റ് ടു ബാപ്റ്റൈസ് ജീസസ് വിത്ത് ദ ഡീപ്പസ്റ്റ് ആൻഡ് മോസ്റ്റ് റെവറന്റ് ഹ്യൂമിലിറ്റി. തന്റെ ഹ്യൂമിലിറ്റി അല്ലെങ്കിൽ തന്റെ ഹംബിൾനെസ് കൊണ്ട് ഏറ്റവും വിധത്തില് അങ്ങേയറ്റം താഴ്ന്നുകൊണ്ട് യോഹന്നാൻ സ്നാപകൻ പറയുകയാണ്, Do you come to me, be baptized? I need rather to be baptized by you. That's the session. മൂന്നിന്റെ പതിനാല്, നീ എന്റെ അടുക്കൽ മാമോദീസയ്ക്കാണ് വരുന്നത്, പക്ഷെ നിന്നാൽ ഞാൻ മാമോദീസയ്ക്കേണ്ടിയിരിക്കുന്നു എന്ന് സ്വയമായിട്ട് താഴ്ന്നു കൊടുക്കുകയാണ്. അവനോ വളരെയണം, ഞാനോ താഴെയണം എന്നുള്ള ആ മാനസികമായിട്ടുള്ള ആ പിന്നെ താഴ്മയിലേക്ക് യോഹന്നാൻ ഇറങ്ങി വരികയാണ് ചെയ്യുന്നത്. അത് അങ്ങനെയുള്ള ഒരു അവസ്ഥയില് എന്തിനാണ്, വാട്ട് വാസ് ദ റീസൺ വൈ ജീസസ് വാസ് ടുക്ക് ദിസ് ബാപ്റ്റിസം? ഇറ്റ് വാസ് ദ ബാപ്റ്റിസം, ഒബ്ജക്റ്റ് ഓഫ് ഹിസ് ബാപ്റ്റിസം വാസ് ആൾസോ ദ സെയിം ആസ് ഹിസ് ബർത്ത്. കർത്താവിന്റെ മാമോദിസ എന്ന് പറയുന്നത് തന്നെ തന്റെ ജനനത്തിനുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുകയാണ്. ബിക്കോസ് നെയിംലി ടു ഐഡന്റിഫൈ ഹിംസെൽഫ് വിത്ത് എ സിൻഫുൾ ഹ്യൂമാനിറ്റി, മനുഷ്യന്റെ രൂപമെടുത്ത് ദാസവേഷത്തിൽ സ്വയമായിട്ട് വെളിപ്പെട്ടു വന്നവൻ, ജനിച്ചു വന്നവൻ ആ മനുഷ്യരൂപമെടുത്തുകൊണ്ട് തന്റെ മേൽ ലോകത്തിന്റെ പാപത്തെ മുഴുവൻ വഹിക്കുകയാണ്. യോഹന്നാൻ വിളിച്ചു പറയുന്നു, ഇതാ ലോകത്തിന്റെ പാപത്തെ വഹിക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു കുഞ്ഞാടിനെ കുറിച്ച് പറയുമ്പോൾ ആ കുഞ്ഞാടിന്റെ ലക്ഷണങ്ങൾ എന്താണെന്നും എന്തിനു വേണ്ടിയിട്ട് ആ കുഞ്ഞാടിനെ ഉപയോഗിക്കുന്നുവെന്നും ഒരു യഹൂദന് വളരെ വ്യക്തമായിട്ടറിയാം. അത് ഒരു ബലിവസ്തുവാണ്, ബലികൾ നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു വസ്തുവാണ് കുഞ്ഞാട്. ലോകത്തിന്റെ പാപത്തിന് വേണ്ടിയിട്ട് ബലിയായി തീരാൻ പോകുന്ന ആ ദൈവപുത്രനെ കണ്ടുകൊണ്ടാണ് യോഹന്നാൻ പറയുന്നത്, ഇതാ അവന്റെ ചെരുപ്പിന്റെ വാറടിപ്പാൻ പോലും ഞാൻ യോഗ്യനല്ല എന്ന് പറയുന്ന അവന്റെ മുൻപ് തന്റെ മുൻപിൽ തലവണങ്ങി നിൽക്കുന്ന പുത്രന്തപുരെ കണ്ടുകൊണ്ട് ആകാശം താണിറങ്ങി വന്നിരിക്കുന്നു എന്ന് മനസ്സിലാക്കിക്കൊണ്ട് യോഹന്നാൻ പറയുകയാണ്, നോട്ട് ഐസയാസ് ഫോർടോൾഡ് ദാറ്റ് ഹി വുഡ് ബി നമ്പേർഡ് വിത്ത് ദ ട്രാൻസ്ഗ്രസേഴ്സ്, അധർമ്മികളുടെ കൂടി അവൻ എണ്ണപ്പെടുമെന്ന് പറഞ്ഞു. സ്വന്തമായിട്ട് തന്റെ പാപങ്ങൾ മനുഷ്യവർഗത്തിന്റെ പാപം മുഴുവനും ഏറ്റെടുത്തുകൊണ്ട് പാപിയായ ഒരു മനുഷ്യന് വേറൊരു മനുഷ്യന്റെ പാപം ഏറ്റെടുക്കാൻ സാധിക്കത്തില്ല. ബിക്കോസ് ഹീസ് ഓൾറെഡി എ സിൻഫുൾ നേച്ചർ, സിൻഫുൾ മാൻ. എന്നാൽ പാപമില്ലാത്തവന് മാത്രമേ പാപിയായിട്ട് മനുഷ്യന്റെ പാപം എടുക്കാൻ റെപ്രസെന്റ് ചെയ്യുവാനായിട്ട് സാധിക്കത്തുള്ളൂ. അതാണ് ഇവിടെ നടത്തിരിക്കുന്ന സംഭവം. അങ്ങനെയുള്ള when he went down into the river Jordan to baptized, he made himself one with the sinners. Kartave aa Jordan nadilekku thanarangiyappol he became one among the sinners. Adu konde aa sinners inde nature eduthukonde avane manushya putran ennulla peru yogyanayi thirukayum cheythu. Then the innocent can share the burden of guilty if he wants to be identified with the humanity. So much as to tell to call himself in the Son of Man. Then he had to share the guilt of humanity. Aa manushyante paavathe thanne mel eduthukondaanu avade Jordan nadilekku irangunnathu. അതാണ് കർത്താവിന്റെ മാമോദിസയുടെ രഹസ്യം തന്നെ അത് തന്നെയാണ്. ആൻഡ് ദിസ് വാസ് ദ മീനിങ് ഓഫ് ദ ബാപ്റ്റിസം. ബാപ്റ്റിസത്തിന്റെ മീനിങ് ഇത് തന്നെയാണ്, തന്നെ സിൻഫുൾ നേച്ചർ ഓഫ് ദ ഹ്യൂമാനിറ്റി. അത് ഞാൻ തന്നെ തന്നെ കർത്താവ് ഏറ്റെടുത്തു. ആ പിന്നെ സകല നീതിയും അല്ലെങ്കിൽ സകല പ്രവചനങ്ങളും തന്നാൽ നിവർത്തിക്കപ്പെടണമേ എന്നുള്ള ആ കൽപ്പന കർത്താവ് അവിടെ പൂർത്തീകരിക്കുകയാണ്. സോ നൗ ഹി വാസ് ബാപ്റ്റൈസ്ഡ് ഓൾദോ ഹി ഹാഡ് നോ സിൻ നോ നീഡ് ഓഫ് പ്യൂരിഫിക്കേഷൻ. എങ്കിലും ആ ഒരു പ്യൂരിഫിക്കേഷൻ ആവശ്യമില്ലെങ്കിൽ തന്നെയും ഇവിടെ കർത്താവ് ഒരു വീണുപോയ ആ മനുഷ്യത്വത്തിന്റെ രൂപം തന്നിലേക്ക് എടുത്തുകൊണ്ട് അവിടെ ഇറങ്ങുകയാണ്. ഈ ദെർ വെർ ത്രീ റൈറ്റ്സ് ഇൻ ദ ഓൾഡ് ടെസ്റ്റമെന്റ് which were a baptism of sort. അതായത് പഴയ നിയമത്തിലെ പരികർമ്മങ്ങൾ, മൂന്ന് പരികർമ്മങ്ങള് ഈ മാമോദിസയുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട്. നിങ്ങളുടെ ശ്രദ്ധയൊന്ന് കൊണ്ടുവരുന്നതിനായിട്ട് ഒന്നാമത്തേത് വാസ് എ ബാപ്റ്റിസം ഓഫ് ദ വാട്ടർ, വെള്ളത്തിലുള്ള ഒരു ബാപ്റ്റിസം നമുക്ക് കാണാം. മോശ അഹരോനെ സമാഗമന കൂടാരത്തിന്റെ മുമ്പിൽ കൊണ്ടുവന്നിട്ട് അഹരോനെ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ഒരു ഭാഗമുണ്ട്. എക്സഡസിന്റെ 40 അധ്യായത്തിന്റെ 10 വാക്യത്തിലും അതുപോലെ ലെവൈറ്റിക്കസ് 8-9 അധ്യായങ്ങളിലും വളരെ അധികം വളരെ വിശദമായിട്ട് ഈ ബാപ്റ്റിസ്റ്റിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അവിടെ മോസസ് അഹരോനെ ടാബർനക്കലിന്റെ മുൻപിൽ, അതായത് സമാഗമന കൂടാരത്തിന് മുൻപ് കൊണ്ടുവന്നിട്ട് ആൻഡ് വാഷ്ഡ് ഹിം വിത്ത് വാട്ടർ, അതിനെ ആദ്യമേ വെള്ളത്തിൽ കുളിപ്പിച്ചെടുക്കുന്നു. ദിസ് വാസ് ഫോളോയിങ് ബൈ എ ബാപ്റ്റിസം ഓഫ് ഓയിൽ. അത് കഴിഞ്ഞ് അഹ്റോന്റെ തലയിൽ അഭിഷേക തൈലം ഒഴിക്കുന്നു. പോർ ദ ഓയിൽ അപ്പോൺ ആരോൺസ് ഹെഡ് ഇൻ ഓർഡർ ടു സാങ്ക്ടിഫൈ ഹിം, അവനെ വിശുദ്ധീകരിക്കുന്നതിന് വേണ്ടി ഓയിൽ ഒഴിക്കുന്നു. ദ ഫൈനൽ ബാപ്റ്റിസം വാസ് വൺ ഓഫ് ദ ബ്ലഡ്. അതായത് ഈ മൂന്ന് ആക്ഷൻ, മൂന്നാമത്തെ ബാപ്റ്റിസം എന്ന് പറയുന്നത് അല്ലെങ്കിൽ മൂന്നാമത്തെ ആക്ഷൻ കർമ്മം എന്ന് പറയുന്നത് ബ്ലഡാണ്, രക്തം കൊണ്ടുള്ള ബാപ്റ്റിസമാണ്. ഇവിടെ അഹരോനെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് 7 അവനെ ശുദ്ധീകരിക്കണം. 7 ആട്ടുകൊറ്റന്മാരെ അല്ലെങ്കിൽ കാളക്കുട്ടിയെയോ അറുത്തിട്ട് അതിന്റെ രക്തത്താലാണ് ഈ ശുദ്ധീകരണം പൂർത്തീകരിക്കുന്നത്. അതിൽ ഈ രക്തം മഹാവിഷ്ണു സ്ഥലത്ത് ഓൾട്ടറിൽ തളിച്ചിട്ട് ബാക്കിയുള്ള രക്തം ഒന്ന് അഹ്റോന്റെ വലത്ത് ചെവിയിലും അതുപോലെ അഹ്റോന്റെ വലത്ത് കൈയുടെ തമ്പിലും തള്ളവിരലിലും വലത്തെ കാലിന്റെ തള്ളവിരലിലും ഈ രക്തം പുരട്ടുമായിരുന്നു. അതിന്റെ രഹസ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് വലത്തെ ചെവിയിൽ പുരട്ടുന്നത് നിനക്ക് ദൈവിക കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നതിനും ദൈവിക ദൈവത്തിൽ നിന്നുള്ള ദൂത് മനസ്സിലാക്കുന്നതും ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുന്നതിനും വേണ്ടിയിട്ട്, അത് ശ്രദ്ധിക്കുന്നതിന് വേണ്ടിയിട്ടാണ്, ദൈവിക രഹസ്യങ്ങളെ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രദ്ധിക്കുന്നതിന് വേണ്ടിയിട്ട് കാതുകളിൽ പുരട്ടുന്നു. കൈയുടെ വലത്ത് കൈയുടെ തള്ളവിരലിൽ പുരട്ടുന്നത് നിന്റെ കൈകളെ നന്മ പ്രവർത്തി ചെയ്യുന്നതിനും ദൈവിക കാര്യങ്ങൾ മാത്രം ചെയ്യുന്നതിനും ഉപയോഗിക്കുക എന്നുള്ള ഒരു അർത്ഥത്തിലുമാണ്. അതുപോലെ വലത്തുകാലിന്റെ കാലിൽ പുരട്ടുന്നത് യു ട്രെഡ് ഫോർ ദ ഹോളി ഓഫ് ഹോളീസ്, പരിശുദ്ധ അതിവിശുദ്ധ സ്ഥലത്തേക്ക് പ്രവേശിക്കുമ്പോൾ ദൈവത്തിന്റെ കാര്യങ്ങൾ മാത്രം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നിന്റെ കാലുകൾ ഉപയോഗിക്കുക, ദൈവിക നന്മയ്ക്ക് വേണ്ടിയിട്ട് കാലുകൾ ഉപയോഗിക്കുക. ഈ ഒരു അർത്ഥത്തിനാണ് ഇവിടെ ഈ ബാപ്റ്റിസത്തിനെ പിന്നെ മോശം ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെയാണെങ്കിൽ ദ റിച്വൽ സിംപ്ലൈഡ് എ ഗ്രാജുവൽ കോൺസിക്രേഷൻ. ദീസ് ബാപ്റ്റിസം വുഡ് ഹാവ് ദയർ കൗണ്ടർ പാർട്ട് ഇൻ ദ ജോർദാൻ. ഈ മോശയെ ബാപ്റ്റൈസ് ചെയ്ത് ശുദ്ധീകരിച്ച് വെടിപ്പാക്കി പൗരോഹിത്യ പദവിയിലേക്ക് കൊണ്ടുവന്ന് ശുശ്രൂഷ ചെയ്യുവാനാക്കുന്ന പരികർമ്മത്തിന്റെ ഒരു നഖചിത്രമാണ് കർത്താവിന്റെ ബാപ്റ്റിസത്തിൽ നമ്മൾ കാണുന്നതും കർത്താവിന്റെ ജീവിതത്തിൽ കാണുന്നതും. ഒന്ന്, യോർദാനിലെ ബാപ്റ്റിസം, അത് പിന്നെ വെള്ളം കൊണ്ടുള്ള ബാപ്റ്റിസം. രണ്ടാമത്തെ, കർത്താവിന്റെ ട്രാൻസ്ഫിഗറേഷൻ, ഒരു രൂപീകരണമാണ് അത്, ഓയില് കൊണ്ട് ഉള്ള ഒരു രൂപീകരണത്തെ കാണാം. അഭിഷേക ഓയില് തലയിൽ ഒഴിച്ചുള്ള രൂപീകരണത്തെ കാണിച്ച. മൂന്നാമത്തേത് പിന്നെ രക്തം കൊണ്ടുള്ള ഒരു തളിപ്പ്, അത് കാൽവറിയിൽ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നു. ഈ മൂന്ന് കാര്യങ്ങളും പ്രസിദ്ധിച്ചു കേൾക്കേണ്ടതാണ്. ഒന്ന്, ജോർദാൻ സദയിലെ വെള്ളം കൊണ്ടുള്ള അഭിഷേകം, മറുപമലയിലെ കർത്താവിന്റെ ഓയിൽ കൊണ്ടുള്ള അഭിഷേകം, കാൽവറിയിലെ രക്തം കൊണ്ടുള്ള അഭിഷേകം. മൂന്ന് സംഗതികള്. ജീസസ് റെഫേർഡ് ട്വൈസ് എബൌട്ട് ഹിസ് ഓൺ ബാപ്റ്റിസം. മത്തായിയുടെ സുവിശേഷം 20:22-23, ലൂക്കോസിന്റെ സുവിശേഷം 12:50. ഇവിടെ എല്ലാ വേർഷനിലും ഇത് കാണത്തില്ല, എങ്കിലും പിന്നെ NIV പിന്നെ ന്യൂ ഇന്റർനാഷണൽ വേർഷനിലുണ്ട്, അതുപോലെ കിങ് ജെയിംസ് വേർഷനിലൊക്കെ ബാപ്റ്റിസം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. മലയാളത്തിനകത്ത് പാനപാത്രം എന്ന് പറയുന്നുണ്ട്. ലൂക്കോയുടെ സുവിശേഷം, ലൂക്കോസിന്റെ സുവിശേഷത്തില് അത് ബാപ്റ്റിസം തന്നെയാണ്. ഞങ്ങൾ കഴിക്കാനിരിക്കുന്ന സ്നാനത്തെ കുറിച്ചാണ് അവിടെയും പറഞ്ഞിരിക്കുന്നത്. അത് പിന്നെ ശ്രദ്ധിക്കുമ്പോൾ നിങ്ങൾ വായിച്ചാൽ മനസ്സിലാക്കും. ഹിസ് ഓൺ പാഷൻ ഡെത്ത് അറ്റ് കാൽവറി, അതിനെക്കുറിച്ചാണ് തന്റെ ബാപ്റ്റിസത്തെ കുറിച്ച് പറയുന്നത്. ഞാൻ ഏൽക്കുവാനിരിക്കുന്ന സ്നാനം അത് തന്റെ ഓൺ പാഷന്, തന്റെ കഷ്ടപ്പാട്, കാൽവറിയിലെ മരണം, ആ പാഷനാണ് കർത്താവ് ഇവിടെ പറഞ്ഞിരിക്കുന്ന ബാപ്റ്റിസം. ഇൻ ദ വാട്ടേഴ്സ് ഓഫ് ദ ജോർഡാൻ ഹി വാസ് ഐഡന്റിഫൈഡ് വിത്ത് ദ സിന്നേഴ്സ്. ഇൻ ദ ബാപ്റ്റിസം ഓഫ് ഹിസ് ഡെത്ത് ഹി വുഡ് ബിയർ ദ ഫുൾ ബർഡൻ ഓഫ് ദെയർ ഗിൽറ്റ്. അതായത് യോർദാനിലെ ബാപ്റ്റിസത്തില് കർത്താവ് പാപികളോടുകൂടി താതാമ്യപ്പെട്ടെങ്കിൽ തന്റെ മരണത്താൽ ആ പാപം മുഴുവനും തന്റെ മേലിട്ടുകൊണ്ട് അവനെ അധർമ്മികളോടുകൂടി എണ്ണപ്പെട്ടു എന്നുള്ള പ്രവചനം പൂർത്തിയാവുകയാണ് ചെയ്തിരിക്കുന്നത്. ദർക്കിൽ സങ്കീർത്തനക്കാരൻ പറയുന്നുണ്ട്, എന്നിട്ട് എൻ്ററിംഗ് ഇൻ ദ ഡീപ്പ് വാട്ടർ ആസ് എ സിംബിൾ ഓഫ് സഫറിംഗ് വിച്ച് മാനിഫെസ്റ്റേഷൻ സെയിം ഇമേജ്. ദ ക്രൈസ്റ്റ് ഹു കെയിം ഔട്ട് ഓഫ് വാട്ടർ ആസ് ദ എർത്ത് ഹാഡ് കെയിം ഔട്ട് ഓഫ് ദ വാട്ടർ അറ്റ് ദ ക്രിയേഷൻ. ആദിയിലെ ദൈവം സൃഷ്ടിച്ചപ്പോൾ വെള്ളത്തിന്മേൽ നിന്ന് ഉളവായി വന്നിരിക്കുന്ന ഒരു സൃഷ്ടിയെ, ഒരു കരയെ കണ്ടു എന്നുള്ളതാണ്. അതുപോലെയാണ് പിന്നെ ബാപ്റ്റിസത്തിനും കർത്താവ് കയറി വന്നിരിക്കുന്നത്. ആൻഡ് ദ ഫ്ലഡ് ഓഫ് ആസസ് ആൻഡ് ഹിസ് പീപ്പിൾ ഹി കെയിം ഔട്ട് ഓഫ് ദ വാട്ടർ ഓഫ് ദ റെഡ് സീ. മോശയും പിന്നെ ഇസ്രായേൽ മക്കളും ചെങ്കടലിൽ നിന്നും രക്ഷപ്പെട്ടതും ഈ ബാപ്റ്റിസത്തിന്റെ ഒരു പിന്നെ അനുഭവമായിട്ട് പറയപ്പെടുന്നുണ്ട്. വാസ് നൗ ഗ്ലോറിഫൈഡ് ബൈ ദ ഹോളി സ്പിരിറ്റ് ഓപ്പണിംഗ് ദ ഫോം ഓഫ് ദ ഡോ. ദ സ്പിരിറ്റ് ഓഫ് ഗോഡ് നെവർ അപ്പിയേഴ്സ് ഇൻ ദ ഫിഗർ ഓഫ് ഡോ എനിവെയർ എൽസ്. ഇവിടെ മാത്രമാണ് ഒരു ഒരു പിന്നെ പ്രാവിന്റെ രൂപത്തിൽ പരിശുദ്ധാത്മാവ് അപ്പിയർ ചെയ്തിരിക്കുന്നത്. The book of Leviticus mentions the offerings which were made according to the economic and the social position of the giver. A man who can afford it would bring a bullock, and a poor man would after a lamb. The poorest of poor all had to privilege of bringing a dove. നിങ്ങളെ മനസ്സിലാക്കണം, ഓരോരുത്തരുടെ സോഷ്യൽ സ്റ്റാറ്റസും അവന്റെ പണവും അനുസരിച്ച് കാളക്കുട്ടിയെ കൊണ്ടുവരാം, ആട്ടുകൊട്ടിനെ കൊണ്ടുവരാം. എന്നാല് ഏറ്റവും പാപങ്ങളായിട്ടുള്ളത് പൂവറസ്റ്റ് അപ്പുവർ ആകാശത്ത് കൂടി പറന്നു നടക്കുന്ന ആ ചെങ്ങാലിയോ കുറുപ്രാവിനെയാണ് കൊണ്ടുവരുന്നത്. നമ്മുടെ കർത്താവിനെ വേശുരേ ദേവാലയത്തിൽ കാഴ്ചവെക്കുമ്പോൾ മാതാവ് കൊണ്ടുവന്നത് ഈ പറയുന്ന ചെങ്ങാലിയ കുഞ്ഞാടിനെയാണ്. ലോകത്തിലെ എത്രയോ പൂറായിട്ട് ജനിച്ചത് ആ കാലിക്കൂട്ടി ജനിക്കുന്നവരാണ്, ആ കർത്താവിനാണ്. ഇന്ന് മദർ ഓഫ് വൺ ഓഫ് ലോർഡ് ബ്രോട്ട് ഹിം ടു ദ ടെമ്പിൾ. ഓഫറിംഗ് വാസ് എ ഡവ്. ദ ഡവ് വാസ് എ സിംബിൾ ഓഫ് സ്ട്രേറ്റ്നെസ് ആൻഡ് പീസ്ഫുൾനെസ്, ജെന്റിൽനെസ് ആൻഡ് പീസ്ഫുൾനെസ്. ബട്ട് എബോവ് ഇറ്റ് ഓൾ വാസ് എ ടൈപ്പ് ഓഫ് സാക്രിഫൈസ് പോസിബിൾ ടു ദ ലോവ്ലിയസ്റ്റ് പീപ്പിൾ. അതാണ് ഒരു പ്രാവിനെ കുറിച്ച് പറയുന്നത്, അതിന്റെ ജെന്റിൽനെസ്സും. എന്നാലതിനൊക്കെ ഉപരിയായിട്ട് അതൊരു സാക്രിഫിഷ്യൽ പറവയായിട്ടും ഏറ്റവും പാവപ്പെട്ടവർ വേണ്ടിയിട്ട് കൊടുത്തു നിൽക്കുന്നു. വെനെവർ ദ ഹീബ്രിയു തോട്ട് ഓഫ് ദ ലാംബ് ഓഫ് എ ഡോവ് ഇറ്റ് ഈസ് ഇമ്മീഡിയറ്റ്ലി തോട്ട് ഓഫ് എ സാക്രിഫൈസ് ഓഫ് സിൻ. ആ പാപത്തിന്റെ പരിഹാരമാണ് ഇവിടെ കാണുന്നത്. നമ്മുടെ അഹരോന്റെ കാര്യത്തെ കുറിച്ച് നമ്മൾ പറഞ്ഞല്ലോ, അവിടെ പിന്നെ ബലികൾ നടക്കുന്നതായിരുന്നുണ്ട്. ഈ ഇവിടെ പഴയ നിയമകാലത്ത് ഒരു മൂന്ന് ഡിസ്പെൻസേഷൻ, ദൈവത്തിന്റെ ഒരു ഡിസ്പെൻസേഷൻ വർക്ക് ചെയ്യുന്നുണ്ട്. അതിനെങ്കില് കാലങ്ങള് അയമെന്ന നിയമകാലത്ത് പിതാവായ ദൈവത്തിന്റെ ഡിസ്പെൻസേഷനാണ്. എന്നാലത് പിന്നെ സുവിശേഷങ്ങളിലേക്ക് വരുമ്പോൾ പുത്രൻ തമ്മിലാണ് ഡിസ്പെൻസേഷനാണ്. പെന്തക്കോസ് തൊട്ട് ഇങ്ങോട്ട് ഇന്നുവരെയും ഇനിയുമുള്ള സമയവും ലോകത്തിന്റെ അന്ത്യം വരെയും പരിശുദ്ധരുഹായുടെ ഡിസ്പെൻസേഷനാണ്. ഈ മൂന്ന് ഡിസ്പെൻസേഷനും അതിനകത്ത് ഈ മാമോദീസായില് അടങ്ങിയിട്ടുണ്ട്. ദ വാട്ടർ ഓഫ് ദ ജോർഡാൻ യുണൈറ്റഡ് വിത്ത് ഹിം ഇൻ ദ മേൻ ദ സ്പിരിറ്റ് ക്രൗൺഡ് ഹിം ആൻഡ് ഡെഡിക്കേറ്റഡ് ഹിം ടു ദ സാക്രിഫൈസ് ആൻഡ് ദ വോയിസ് അറ്റസ്റ്റഡ് ഹിസ് സാക്രിഫൈസ് വുഡ് ബി പ്ലീസിംഗ് ടു ദ ഇറ്റേണൽ ഫാദർ. ഇവിടെയാണ് ഇതിനകത്ത് ഈ ഡോക്ടർ ഓഫ് ട്രിനിറ്റി സ്റ്റാർട്സ് ടു റിവീൽ ഫുള്ളി നൌ ഓൺ ആൻഡ് ദ ഫാദർ ദ ക്രിയേറ്റർ the son the redeemer and the holy spirit the sanctifier. The baptism in the Jordan throws our lord's private life and began his public ministry. നമ്മൾ ഇവിടെ ഒന്ന് കാണണം, പിതാവായ ദൈവത്തിന്റെ ഒരു കമ്മീഷനാണ് ഇവൻ എന്റെ പ്രിയപുത്രൻ ഇവന് ചെവി കൊടുക്കുക. അതുവരെയും 30-ാമത്തെ വയസ്സുവരെയും നസ്രയത്തിൽ ജീവിച്ച ഒതുങ്ങി ജീവിച്ച കർത്താവ് ഇപ്പോൾ തന്നെ പബ്ലിക് മിനിസ്റ്ററിയിലേക്ക് പ്രവേശിക്കുന്നതിനുള്ള സമയമായി എന്ന് പിതാവായ ദൈവം മുകളിൽ നിന്നും അരുളി ചെയ്യുകയാണ്. ഇവരെ പ്രിയപുത്രൻ ഇവന് ചെവി കൊടുക്കുക. അതിന് മുൻപോട്ട് വായിച്ചു കഴിഞ്ഞ യോഹന്നാന്റെ സുവിശേഷത്തിൽ കാണാം, കാനായിലെ കല്യാണത്തിൽ വെച്ച് തന്റെ മാതാവിന്റെ കമ്മീഷനും അനുഗ്രഹവും മേടിക്കുന്നത്. മാതാവ് പറഞ്ഞു ഇവർക്ക് വയനില്ല എന്ന്, സ്ത്രീയെ എനിക്കും നിനക്കും തമ്മിൽ എന്ന് മലയാളത്തിൽ പറയുന്നു. അവിടെ യേശു ക്രിസ്തു ആ നസറയത്തിലെ മറിയയുടെ പുത്രനിൽ നിന്നും സ്ത്രീയുടെ പുത്രനായിട്ട് സ്ത്രീയുടെ സന്തതിയായിട്ട് രൂപാന്തരപ്പെടുകയാണ്. അപ്പൊ സ്വർഗത്തു നിന്നും മാമോദീസായിലെ പിതാവിനാലിന്റെ കമ്മീഷനും കാനായിൽ വെച്ച് മാതാവിന്റെ കമ്മീഷനും ലഭിച്ച് പിതാവിന്റെയും മാതാവിന്റെയും അനുഗ്രഹത്തോടുകൂടി തന്റെ പബ്ലിക് മിനിസ്റ്ററിലേക്ക് പ്രവേശിക്കുകയാണ്. 30-ാമത്തെ വയസ്സെന്ന് പറയുമ്പോൾ ഒരു യഹൂദ ലെവൈറ്റിക്കസ് അല്ലെങ്കിൽ ലേവിയ പുരോഹിതൻ, അഹരോന്റെ പാരമ്പര്യത്തിലുള്ള ഒരു പുരോഗതിന്റെ ഫുൾ ഫ്ലെഡ്ജ്ഡ് വർക്ക് ചെയ്യുന്നത് 30-ാമത്തെ വയസ്സിലാണ്. അതിന് മുൻപേ ചെയ്യത്തില്ല, ഇസ് ടു ഏർലി. അത് കഴിഞ്ഞാല് ടു ഓൾഡ്. അങ്ങനെ ആകാതിരിക്കുന്നതിനായിട്ട് 30-ാമത്തെ വയസ്സിലാണ് തന്റെ കർത്താവും തന്റെ പരസ്യ ശുശ്രൂഷ ആരംഭിക്കുന്നത്. അത് മാമോദീസായിലൂടെയാണ് എന്നുള്ള ഒരു കാര്യം ഓർക്കുന്നു. The father's commission and the mother's commission at Cana, both Pravindeyum thanda sarkasanaya Pravindeyum thanda bhoomiyilulla maathavindeyum anugrahangal aashisukalo labichukondana thanda public ministry katha praveshikkunnathu. Ivide aa idinoda anubandhichu maatram oru appendix ayittu yan parayana vishuddha maamodisayada karmangalile nammalde maamodisayile പത്രോത്സവയുടെ മാമോദീസായില് നമ്മള് ചൂടുവെള്ളവും തണുത്ത വെള്ളവും ഉപയോഗിച്ച് വെള്ളത്തിന്മേൽ നടത്തുന്ന ഒരു പ്രാർത്ഥനയും ഒക്കെ ഉണ്ട്. അതിനകത്ത് ജോർദാൻ, യാർമൂക്ക്, യാബൂക്ക് എന്ന മൂന്ന് നദികളിലാണ് കൂടെ ചേരുന്ന ഒരു ത്രിവേണി സംഗമത്തിലാണ് കർത്താവ് മാമോദീസ ഏറ്റു എന്നാണ് പറയപ്പെടുന്നത്, പിതാക്കന്മാര് പറയപ്പെടുന്നത്. ഈ യാർമൂക്ക് ആണ്, യാബൂക്ക് എന്ന രണ്ട് ട്രൈബ്യൂട്ടറീസ് വന്നിട്ട് യോർദാനിൽ പതിക്കുന്നുണ്ട്. ഇതിലെ ഹെർമോൻ മലയിൽ നിന്നും വരുന്ന മഞ്ഞുവെള്ളവും വെള്ളവും കലർന്ന് ധാൻ മരുഭൂമിയിൽ കൂടി ഒഴുകി വരുന്ന യാർമൂക്ക് നദിയിലെ ചൂടുവെള്ളവും കഴിഞ്ഞ് ഗിലെയാദ് താഴ്വരയിൽ നിന്ന് ഒഴുകി വരുന്ന യാബൂക്ക് നദിയിലെ സുഗന്ധ ഇലകൾ വീണ് കലങ്ങിയ സുഗന്ധ വെള്ളവും ഒത്തുചേരുന്നതാണ് ത്രിവേണി അല്ലെങ്കിൽ ഈ കർത്താവ് മാമോദീസ ഏറ്റ സ്ഥലത്തെ കുറിച്ച് പറയുന്നത്. അതുകൊണ്ടാണ് പട്ടക്കാരനെ കൈകൾ വെള്ളത്തെയും കുരിശാകൃതിയിൽ വെച്ചുകൊണ്ട് വലത്തു കൈയിൽ ചൂടുവെള്ളവും ഇടത്തു കൈയിൽ തണുത്ത വെള്ളവും ഉപയോഗിച്ച് വിശുദ്ധ മൂറോനാൽ വിശുദ്ധീകരിക്കപ്പെട്ട് കലർത്തപ്പെട്ട് ആ വെള്ളത്തിലാണ് പൈതലിനെത്തി മാമോദീസ നടത്തുന്നത്. അതുകൊണ്ട് ഈ മൂന്ന് നദികളെ, ഒന്ന് യോർദാൻ നദിയിലെ വെള്ളം തണുത്തതും യാബൂക്കിലെ വെള്ളം ചൂടും യാർമൂക്കിലെ വെള്ളം സുഗന്ധവാഹിനിയുമായിരുന്ന, ഇതിനെ കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ മാമോദീസായിലും ഈ ചൂടുവെള്ളവും മൂറോനും ഉപയോഗിച്ച് സുഗന്ധവാഹിനിയാകുന്നത്. അതിന് ദൈവത്തിന്റെ ആത്മാവ് അത് പരിവർത്തിച്ചുകൊണ്ടിരുന്ന് ആ കുഞ്ഞിനെ കർത്താവിന്റെ മാമോദീസയോടുകൂടി കർത്താവ് എങ്ങനെ സ്വർഗത്തിൽ നിന്നും അള്ളി ചെയ്തു അരുളപ്പാട് കിട്ടി പോലെ നമുക്കും ലഭിച്ചിരിക്കുന്ന അരുളപ്പാട് ദൈവകരുണയ്ക്ക് വേണ്ടി ഉപയോഗിക്കണമെന്ന് ദൈവം സഹായിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എന്റെ ഇളയവചനം നിർത്തുന്നു. അവസരം തന്ന അപമാനപ്പെട്ട അച്ഛനോടും അഭിമന്യ തിരുമേനിയോടുമുള്ള എന്റെ നിസ്സയമായിട്ടുള്ള ദൈവവും കടപ്പാടും അറിയിച്ചുകൊണ്ട് ദൈവം നിർത്തുന്ന എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. താങ്ക് യു വെരി മച്ച്. ഗോഡ് ബ്ലെസ് യു.
താങ്ക് യു അച്ഛാ. വേദപുസ്തകത്തിലെ ഒരു പ്രത്യേക വാക്യത്തെ ആസ്പദമാക്കിക്കൊണ്ട് ഒരു ധ്യാന പ്രസംഗം നടത്തുന്നതിൽ നിന്ന് വ്യത്യസ്തമായി ഉള്ളിൽ ഉള്ള ഒരു നല്ല പ്രാധാന്യം അർഹിക്കുന്ന ആശയത്തെ നമ്മുടെ മുമ്പാകെ വളരെ ലളിതമായ രീതിയിൽ ഞാനത് പകർന്നു തരികയായിരുന്നു. ഒരു ധ്യാനത്തിനേക്കാൾ ഒരു ക്ലാസ് എപ്പോഴും അച്ഛൻ അങ്ങനെയാണല്ലോ, ഒരു പലപ്പോഴും അച്ഛന്റെ പ്രസംഗങ്ങളിൽ ഒരു ക്ലാസ് മോഡലിലാണ്. തീർച്ചയായിട്ടും കേട്ടിരിക്കാൻ വളരെ താല്പര്യവും ഇൻട്രസ്റ്റും തോന്നുന്ന ഒരു വിഷയം തന്നെയായിരുന്നു. പൊതുവെ തൃത്വം എന്ന് പറയുന്നത് അല്ലെങ്കിൽ തൃത്വത്തെ പറ്റിയുള്ള മനുഷ്യന്റെ പഠനങ്ങൾ ഒരു ലോജിക്കൽ എക്സ്പ്ലനേഷനേക്കാൾ ഉപരിയായി അതിന്റെ ഒരു സ്പിരിച്വൽ ആസ്പെക്ടോടുകൂടി നമ്മൾ തിരിച്ചറിഞ്ഞെങ്കിലേ കുറെയെങ്കിലുമൊക്കെ ആ സത്യത്തെ ഉൾക്കൊള്ളാനായിട്ട് കഴിയുകയുള്ളൂ. അച്ഛന് അച്ഛന്റെ പ്രസംഗത്തിൽ കൂടി അതിന്റെ ഒരു വിവിധ തലങ്ങളെ പറ്റി വളരെ രസകരമായി, പ്രത്യേകിച്ച് പുതിയതായ പല ആശയങ്ങളും ചേർത്ത് വെച്ചുകൊണ്ടാണ് ഞാൻ ചില കാര്യങ്ങളൊക്കെ ഞാനും അധികം കേട്ടിട്ടില്ലാത്ത കാര്യങ്ങളൊക്കെ അത് പറയുന്നത് വളരെ സന്തോഷമുണ്ട്. തൃത്വം പലപ്പോഴും നമ്മൾ ഈ തൃത്വത്തെ വിലയിരുത്തുന്നത് മൂന്ന് ദൈവങ്ങളായിട്ടൊക്കെ പറയുന്ന പോകുമ്പോഴായി പലപ്പോഴും ഈ തൃത്വം ഒരു മൂന്ന് ദൈവമാണോ? ഇപ്പോഴും ഈ പെന്തിക്കോസ്തുകാർക്കല്ല ഇത്തരം രീതിയിൽ ചിന്തിക്കുന്ന ആളുകൾക്ക് ഇപ്പൊ അവർക്ക് മനസ്സിലായി വരുന്നുണ്ട്. കുറെയൊക്കെ പണ്ടൊക്കെ ഇപ്പൊ അവർക്ക് മനസ്സിലായില്ലായിരുന്നു. മൂന്ന് കാലഘട്ടങ്ങളിൽ മനുഷ്യരിൽ പ്രവർത്തിച്ച ദൈവം എന്ന് പറഞ്ഞതിനേക്കാൾ ശരി, മൂന്ന് കാലഘട്ടങ്ങളിൽ മനുഷ്യൻ അറിഞ്ഞ ദൈവം എന്നുള്ളതാണ് ഇച്ചൂടെ ശരി. കാരണം ഈ മൂന്ന് കാലഘട്ടങ്ങളിൽ മനുഷ്യനിൽ പ്രവർത്തിച്ച ദൈവം എന്ന് പറയുമ്പോഴത്തേക്ക് ഓരോ കാലഘട്ടങ്ങളിൽ ഇന്ന ദൈവം എന്ന് പറയാൻ വെക്കുകയല്ല. കാരണം പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ഒക്കെ തന്നെ ഒരേ ദൈവം പ്രവർത്തിച്ച കാലഘട്ടം തന്നെ. പഴയ നിയമത്തിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാമല്ലോ, പിതാവാം ദൈവവും പുത്രനാം ദൈവം പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനങ്ങൾ ഒരുമിച്ചുള്ള ഒരുപാട്. ക്രിസ്ത്യാനി അങ്ങനെയാണല്ലോ, അതിന്റെ തുടക്കം തന്നെ അങ്ങനെയാണ്. സൃഷ്ടിയുടെ ആരംഭം തന്നെ ആ രീതിയിലാണ് നമ്മൾ കാണുന്നത്. പിന്നീട് പല ഇടവേളകളിലും നമ്മൾ ഇത് കാണുന്നുണ്ട്. പിന്നീട് ക്രിസ്തു മനുഷ്യാവതാരം ചെയ്തപ്പോൾ തന്നെ ഈ പിതാവിന്റെ സാന്നിധ്യവും പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യവും ഒരുപോലെ രൂപപ്പെട്ടു. അച്ഛൻ അതിന്റെ ചില ഉദാഹരണങ്ങളൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞാൽ പരിശുദ്ധാത്മാവിന്റെ ആ ഒരു പരിശുദ്ധാത്മാവിനെ മനുഷ്യൻ തിരിച്ചറിയുന്ന ഇന്നത്തെ കാലഘട്ടത്തിൽ പോലും ഈ പിതൃപുത്ര ബന്ധങ്ങള് ശരിക്കും മനുഷ്യൻ അനുഭവിക്കാൻ കഴിയുന്നുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത് മൂന്ന് കാലഘട്ടങ്ങളിൽ. അപ്പൊ ഈ മൂന്ന് കാലഘട്ടങ്ങളിൽ മനുഷ്യൻ തിരിച്ചറിഞ്ഞ ദൈവത്തെ പിതാക്കന്മാർ ചേർത്ത് വിളിച്ച സൗകര്യപ്രദമായ ഒരു പദമാണ് തൃത്വം എന്ന് പറയുന്നത്. കാരണം അങ്ങനെ അവർക്കത് വെളിപ്പെടുത്തി കൊടുക്കാനായിട്ട് കഴിയത്തുള്ളൂ. മൂന്ന് കാലഘട്ടങ്ങളിൽ പ്രവർത്തന ചെയ്തതല്ല, ഈ മൂന്ന് ആളത്വങ്ങളെയും മനുഷ്യനറിഞ്ഞ ഒരു കാലഘട്ടത്തിന് പിതാക്കന്മാർ വിളിച്ച ഒരു പേരാണ് തൃത്വം. അപ്പൊ തൃത്വം എന്ന് പറയുമ്പോൾ തന്നെ അവരുടെ ഉള്ളിൽ ആ ഒരു മനുഷ്യൻ അറിഞ്ഞ ദൈവത്തിന്റെ വിവിധ തലങ്ങളിലെ പൂർണ്ണഭാവം, അത് പഴയ നിയമ കാലഘട്ടത്തിലാണെങ്കിലും പുതിയ നിയമത്തിലാണെങ്കിലും അതിനുശേഷമുള്ള പരിശുദ്ധാത്മാവിന്റെ ഒരു സാന്നിധ്യം അറിയിക്കുന്ന കാലഘട്ടത്തിലാണെങ്കിലും ഈ മൂന്ന് അവസ്ഥകളിലും മനുഷ്യൻ അറിഞ്ഞ ആ ദൈവത്തെ ഒരു തേർ ചൊല്ലി വിളിച്ചത് തൃത്വനാമം എന്നുള്ളത്. അതുകൊണ്ട് വലിയൊരു ഒരു പക്ഷെ എനിക്ക് എത്രമാത്രം അതിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും, അതിനെ ഇത് ഹൃദയത്തിൽ റിയലൈസ് ചെയ്യേണ്ട ഒരു അനുഭവമാണ് തൃത്വം എന്ന് പറയുന്നത്. എക്സ്പ്ലെയിൻ ചെയ്യാൻ വലിയ പാടാണ്. അപ്പോൾ അതൊക്കെ പിതാക്കന്മാരൊക്കെ ഒത്തിരി ശ്രമിച്ചെങ്കിലും പരിധിവരൊക്കെ അതുപോലെ തൃത്വലിനും അതുപോലുള്ള പിതാക്കന്മാരുടെയൊക്കെ ലേഖനങ്ങളിലൊക്കെ ഈ തൃത്വത്തെ പറ്റി വളരെ ഗഹനമായ ഒരു തിരിച്ചറിവിലാണ് അവർ ആ വിശദാംശങ്ങളൊക്കെ നൽകുന്നത്. അത് ഉൾക്കൊള്ളാൻ ഇച്ചിരി പാടാണ് എങ്കിലും അത് വലിയൊരു റിയാലിറ്റി തന്നെയാണ്. ഏതായാലും ആ അച്ഛൻ ഞാൻ അച്ഛനെ ശ്ലാഘിക്കുന്നുണ്ട്. കാരണം അച്ഛൻ ഈ ആശയങ്ങളൊക്കെ മനസ്സിൽ വെച്ച് ഇങ്ങനെ കൊണ്ടു നടക്കുമ്പോഴേക്കൊക്കെ പറഞ്ഞു കൊടുക്കാൻ അച്ഛൻ ഇഷ്ടമുണ്ട്. ഒരു പരിധിവരെയൊക്കെ അച്ഛന്റെ ആ ക്ലാസ് വളരെ ഇഷ്ടപ്പെട്ടു, എല്ലാവർക്ക് മനസ്സിലായെന്ന് തന്നെയാണ് എന്റെ വിചാരം. പാപമില്ലാത്തവനായ ക്രിസ്തു, എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട അച്ഛൻ ഒരു പദം പറഞ്ഞ് കറക്റ്റ് ആണ്. ക്രിസ്തു പാപമില്ലാത്തവനായി ലോകത്തിലേക്ക് വന്നത് പാപമില്ലാത്തവന് മാത്രമേ മറ്റുള്ളവരുടെ പാപത്തെ ക്ഷമിക്കുവാനും ഇല്ലാതാക്കുവാനും ഏറ്റെടുക്കുവാനും കഴിയത്തുള്ളൂ. അതുകൊണ്ട് ഈ ഭൂമിയിൽ ഈ പ്രപഞ്ചം കണ്ട ഏതെങ്കിലും ആദരിക്കപ്പെടുന്ന ഒരു ആത്മീയ തലത്തിലുള്ള ഒരു വ്യക്തി ഉണ്ടെങ്കിൽ ക്രിസ്തു മാത്രമേ ഉള്ളൂ പാപമില്ലാത്തവരെന്ന് പറയാൻ. ബാക്കി ഏത് മതങ്ങളുടെയും ഏത് അവരിലെല്ലാം അവരുടെ കഥകളിലും ജീവിതാനുഭവങ്ങളിലൊക്കെ അത് പുരാണ കഥകളിൽ ചിലപ്പോൾ ഒത്തിരിയൊക്കെ കഥകളാണ്, ക്രിയേറ്റഡ് സ്റ്റോറീസ് ആണ്. പക്ഷെ ആ കഥകളിൽ പോലും ആ ഇമേജിനെ ഒരു പാപമില്ലാത്തവനായി നിർത്താൻ അവർക്ക് പോലും സാധിച്ചിട്ടില്ല. പക്ഷേ അങ്ങനെ ഭൂമിയിൽ പാപമില്ലാത്ത ഒരൊറ്റ മനുഷ്യൻ ജനിച്ചിട്ടുണ്ടെങ്കിൽ ദാറ്റ് പേഴ്സൺ ഇസ് ഓൺലി ക്രൈസ്റ്റ്. കാരണം അങ്ങനെ ക്രിസ്തുവിന് ജനിക്കാൻ പാടില്ല. കാരണം ക്രിസ്തു വന്ന ഒരു ലക്ഷ്യത്തോടാ. പാപവുമായി ബന്ധപ്പെട്ട ഒത്തിരി മല്ലിട്ട അനുഭവങ്ങൾ ക്രിസ്തുവിനുണ്ട്. ഒരു മനുഷ്യൻ അനുഭവിച്ചതുപോലെ തന്നെ പാപങ്ങളുമായി ബന്ധപ്പെട്ട ഒത്തിരി, പക്ഷെ അവിടങ്ങളിലൊന്നും വീണു പോവാതെ താൻ വിശുദ്ധനായി ജീവിച്ചത്, പൂർണ്ണമായിട്ട് വിശുദ്ധിയിലേക്ക് ആ വിശുദ്ധിയെ നിലനിർത്തിയത് ക്രിസ്തുവിന്റെ ലക്ഷ്യം ഈ പാപങ്ങൾ പാപികളെ ചേർത്ത് പിടിക്കാനായിരുന്നു. അതിൽ ലോകത്തിൽ വിജയിച്ച് കാണിച്ച് നമ്മളെയും ആ ഒരു പൂർണ്ണ വിശുദ്ധിയുടെ അനുഭവത്തിലേക്ക് ക്രിസ്തു നമ്മളെ കൊണ്ടെത്തിച്ചതുകൊണ്ട് തീർച്ചയായിട്ടും നമുക്ക് അഭിമാനിക്കാം. ഏതൊരു മതവിശ്വാസികളുടെയും അല്ലെങ്കിൽ ഏതൊരു ലോകം കണ്ട നേതാക്കന്മാരുടെ മുന്നിൽ ക്രിസ്തു എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഒന്നേ പറയാനുള്ളൂ, ക്രിസ്തു വിശുദ്ധനാ, പാപമില്ലാത്തവനാണെന്ന്. അത് നമുക്ക് അഭിമാനിക്കാം. അങ്ങനെ ഒരു പിതാവിന്റെ മക്കൾ എന്നുള്ള വിളി നമുക്ക് ലഭിച്ചതില്ല. അതുകൊണ്ട് എന്നും ആദരിക്കപ്പെടുന്ന ആരാധിക്കപ്പെടുന്ന ആരാധ്യനായ ഒറ്റ മനുഷ്യനുണ്ടെങ്കിൽ ക്രിസ്തു മാത്രമേ ഉള്ളൂ. ആ കൃപയിൽ നമുക്ക് ശരണപ്പെടാം. ഏതായാലും വളരെ അനുഗ്രഹീതമായ ഒരു ധ്യാനം, ഒരു ക്ലാസ് രൂപത്തിൽ നമുക്ക് പകർന്നു തന്ന പ്രിയപ്പെട്ട അച്ഛനോടുള്ള സ്നേഹവും നമ്മളെ അറിയിക്കുന്നു. സമയം പെട്ടെന്ന് പോയതുകൊണ്ട് മധ്യസ്ഥ പ്രാർത്ഥന ആയിലേക്ക് അടക്കുകയാണ്. നമുക്കറിയാവുന്ന പേരുകളൊക്കെ തന്നെ ഉണ്ടല്ലോ, നമ്മൾ കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ വായിച്ച പേരുകളാണ്. അതൊക്കെ നമ്മൾ റിപ്പീറ്റ് ചെയ്യുക. ചെറുപ്പക്കാരായിട്ടും അല്ലാതായിട്ടും പല ആളുകളും വേദനയിൽ കൂടി പ്രയാസങ്ങളിൽ കടന്നു പോകുന്നുണ്ട്. അവരെയൊക്കെ ദൈവസന്നിധിയിൽ ഉറക്കുകയും ഒരു നിമിഷം നമുക്ക് അവരെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുകയും ചെയ്യാം. ഞങ്ങളെ സ്നേഹിക്കുന്ന കാരുണ്യവാനായ സ്വർഗീയ ദൈവമേ, അങ്ങയുടെ സന്നിധിയിൽ ആശ്രയിച്ചുകൊണ്ട് വീട് അടുത്തു വരുന്നു. ഈ ദിനങ്ങളിലൊക്കെ ഒരുപാട് ആളുകളുടെ പേരുകൾ ഞങ്ങൾ ഏറ്റു പറയുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ദൈവമേ, ഓരോരുത്തരും നടന്നു പോകുന്നത്, കഴിഞ്ഞു പോകുന്നത് അങ്ങ് ഒരുക്കുന്ന കരുണയാലാകുന്നു. അല്ലാതെ ഞങ്ങൾക്കൊന്നും പ്രതീക്ഷിക്കാനും പ്രത്യാശിക്കാനും ഇല്ലല്ലോ ദൈവമേ. എങ്കിലും രോഗത്തെ പറ്റിയുള്ള വാർത്തകൾ കേട്ട് രോഗം മൂലമുണ്ടാകുന്ന വേദനകളൊക്കെ അനുഭവിക്കേണ്ടി വരുമ്പോൾ പലപ്പോഴും വിശ്വാസത്തിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ ചഞ്ചലരായി ഞങ്ങൾ മാറാറുണ്ട്. എങ്കിലും ഞങ്ങളുടെ ഹൃദയ സഞ്ചലിക്കുന്ന ഞങ്ങളുടെ മനസ്സുകൾക്ക് അചഞ്ചലമായ ഒരു ഹൃദയം രൂപപ്പെട്ടു വരത്തക്കവണ്ണം ദൈവമേ അവിടുന്ന് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഞങ്ങളെ അവിടുന്ന് ശക്തീകരിക്കണമേ. കർത്താവ്, അവിടുത്തെ കൃപയിൽ ഞങ്ങളെ ബലപ്പെടുത്തണമേ. ആ കൃപയിൽ ബലപ്പെടുന്ന ആർക്ക് ഒരിക്കലും നിരാശപ്പെടേണ്ടി വരില്ലെന്ന് ഞങ്ങൾക്കറിയാം. ഞങ്ങൾക്ക് ആ ഒരു അവിടുന്ന് ഒരുക്കുന്ന ഒരു ബലമല്ലാതെ ഒന്നും ഞങ്ങളുടെ ജീവിതത്തിലില്ല. ഇപ്പോഴും അതിൽ സങ്കേതപ്പെടുവാൻ ഞങ്ങളെ ശക്തീകരിക്കണമേ. മുമ്പിൽ വരുന്ന പ്രതിബന്ധങ്ങൾ എത്രമായ ആണെങ്കിലും, കടക്കുന്ന സ്ഥലം എത്ര ആഴമുള്ളതാണെങ്കിലും, അവിടെ ഇറങ്ങി വന്ന് കരുതുവാൻ കഴിവുള്ളൊരു പിതാവ് ഞങ്ങൾക്കൊപ്പമുണ്ടെന്നുള്ളൊരു ബോധ്യവും വിശ്വാസവും എല്ലാ അസ്വസ്ഥതകളെയും മറികടന്ന് അസമാധാനത്തിന്റെ നിമിഷങ്ങളെ സമാധാനത്തിന്റെ സന്തോഷങ്ങളുടെ നിമിഷങ്ങളായി രൂപപ്പെടുത്തിയെടുക്കുവാൻ തക്കവണ്ണം ഞങ്ങളുടെ മനസ്സുകളെ പഠിപ്പിക്കുകയും പരിശീലിപ്പിക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. രോഗികളായ ഓരോ മനുഷ്യരെയും ആ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. തബ്രാനെ തൊടണമേ, അവിടുത്തെ വാത്സല്യത്തോടെ ചേർത്ത് പിടിക്കണമേ. അങ്ങയുടെ സ്പർശനം തിരിച്ചറിയത്തക്കവണ്ണം അവരുടെ ഹൃദയങ്ങളിൽ അവിടുന്ന് പ്രവർത്തിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെയൊക്കെ ജീവിതത്തിൽ കുറവുകളുണ്ട്, കുറ്റങ്ങളുണ്ട്. ദൈവം മക്കളൊന്ന് അവകാശപ്പെടുവാനോ പ്രാർത്ഥിച്ച അനുഗ്രഹങ്ങളെ പ്രാപ്യമാക്കുന്ന ഒരു യോഗ്യതയും ഞങ്ങളുടെ ജീവിതത്തിലല്ല. എങ്കിലും അങ്ങയുടെ കരുണയുള്ള കനിവുള്ള ആ ഒരു സാന്നിധ്യം കൂടെ ഇരുന്ന് ആ മനസ്സ് ഞങ്ങൾക്കൊപ്പം ഇരുന്ന് ഞങ്ങളെ നയിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അസ്വസ്ഥതയിൽ കൂടി നൊമ്പരങ്ങളിൽ കൂടി പോകുന്ന എല്ലാവർക്കും അവിടുന്ന് ആശ്വാസമാകണമേ. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെയൊക്കെ ഓർക്കുന്നു, ചേർത്ത് പിടിക്കണമേ. വിശുദ്ധിയിൽ ജീവിക്കാൻ അവരെ പരിശീലിപ്പിക്കണമേ. മാതാപിതാക്കളെയും സഹോദരങ്ങളെയും വാർദ്ധക്യത്തിലിരിക്കുന്നവരെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ സഭയെ പ്രത്യേകം ഓർക്കും ദൈവമേ. പ്രത്യേകിച്ച് സഭയെ കല്ലെറിയുവാനും അതുപോലെ തന്നെ ഞങ്ങളുടെയൊക്കെ സഭാപിതാക്കന്മാരായ ചുമതലപ്പെട്ടവരുടെ ജീവിതമൊക്കെ പ്രലോഭനങ്ങളിൽ കൂടിയൊക്കെ കടന്നു പോകുമ്പോഴും ദൈവമേ അവിടുത്തെ നാമം ഞങ്ങളെ കൂടി ദൂഷിക്കപ്പെടുവാനിടയാകാതെ വിളിച്ച വിളിക്ക് യോഗ്യമായി ജീവിപ്പിക്കാൻ ഞങ്ങളെ അവിടുന്ന് പരിശീലിപ്പിക്കുകയും അതിനുവേണ്ടി ശ്രമിക്കുവാൻ തക്കവണ്ണം ഞങ്ങളെ അവിടുന്ന് ഒരുക്കുകയും ചെയ്യണമേ. പരിശുദ്ധ സഭയെ അവിടെ നയിക്കണമേ. ക്രൈസ്തവ സഭയെ അവിടുന്ന് ലോകത്തിന്റെ ഏറ്റവും വലിയ പ്രകാശമുള്ള തേജോഗോളമായി ഉയർത്തണമേ. ഈ പ്രപഞ്ചത്തെ അടക്കി വാഴുന്ന ഒരു ശക്തിയായി അങ്ങ് ഈ ലോകത്തിൽ നിലനിൽക്കണമേ, നിലനിർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. തീവ്രവാദത്തിലും പ്രതിസന്ധികളിൽ കഴിയുന്ന എല്ലാവരെയും ഓർക്കുന്നു. പലതരത്തിലുള്ള പ്രയാസങ്ങളിൽ കൂടി കടന്നുപോകുന്ന എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഈ പ്രാർത്ഥനാ കൂട്ടായ്മ അവിടുന്ന് വാഴ്ത്തണമേ. ഇതിന് നേതൃത്വം നൽകുന്നവരെയും സഹായിക്കുന്നവരെയും സാന്നിധ്യം കൂടെ നിറയ്ക്കുന്നവരെയും ഇതിൽ സംബന്ധിക്കാതെ പോയവരെയൊക്കെ തിരുവുപാ സമർപ്പിക്കുന്നു. സ്വർഗ്ഗ നന്മകളാൽ നിറയ്ക്കണമേ. സകല വാങ്ങിപ്പോയവർക്കും സ്വർഗീയ ഊർജ്ജമില്ല ആശ്വാസം നൽകണമേ. നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധാത്മാവിനും എന്ന് വന്നാലും പുതിയ സ്തോത്രവും അർപ്പിക്കുവാനായിട്ട് തന്നെ. ആമേൻ. ദിമേനി ശ്രദ്ധിക്കാം.
ആശീർവാദത്തിനായി ഒരുങ്ങാം. വളരെ ഹൃദ്യമായ എന്നാൽ ദൈവശാസ്ത്രപരമായ നല്ല ചിന്തകൾ നമുക്ക് പങ്കുവച്ച ബഹുമാനപ്പെട്ട അച്ഛനോട് സ്നേഹം അറിയിക്കുന്നു, നന്ദി അറിയിക്കുന്നു. നമ്മുടെ പ്രാർത്ഥന ആവശ്യപ്പെടുന്ന എല്ലാവരെയും ദൈവത്തിന് ഓർക്കുന്നു. പ്രത്യേക രോഗാവസ്ഥയിലും ഭാരങ്ങളോട് കടന്നു പോകുന്നവരും വാർദ്ധക്യ സഹജമായ ബലഹീനം കഴിയുന്ന എല്ലാവരെയും ദൈവസ്ഥനെ ഓർക്കുന്നു. ദൈവം നമ്മൾ എല്ലാവരെയും ആശ്വസിപ്പിക്കുവാനും ധൈര്യം നൽകുവാനും പ്രത്യാശ അതിനോട് നയിക്കുവാൻ തക്കോണം കൃപ ചെയ്യണമെന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. ഈ ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും പങ്കാളികളാകുന്ന എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, എല്ലാവരെയോടും ശക്തീകരിക്കണമേ, അനുഗ്രഹിക്കണമേ. പുതുവർഷം അനുഗ്രഹത്തിന്റെ വർഷമായി തീരുവാൻ, സമാധാനത്തിന്റെയും സന്തോഷത്തിന്റെ വർഷമായി തീരുവാൻ തക്കൊണ്ട് എല്ലാവരെയും സഹായിക്കണമേ എന്നും പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. ആശീർവാദത്തിനായി ഒരുങ്ങാം. പിതാവാം ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനായ പുത്രന്റെ കൃപയും പരിശുദ്ധ റൂഹായോട് സംബന്ധവും സഹവാസവും ദൈവമാർത്താവേ, ഞങ്ങളെല്ലാവരുടെ കൂടെയും സഭയോടും സമൂഹത്തോടു കൂടിയും ഞങ്ങൾ ഓർമ്മ പ്രാർത്ഥന വെച്ച എല്ലാ പ്രിയപ്പെട്ടവരുടെ കൂടെയും ഞങ്ങളുടെ പ്രാർത്ഥന ഓർക്കണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരുടെ കൂടെയും ഇതിന് അല്പം ആദ്യം അതിനർത്ഥം നൽകുന്ന എല്ലാ പ്രിയപ്പെട്ടവരുടെ കൂടെയും ഇതിൽ പങ്കാളികളാകുന്ന എല്ലാ പ്രിയപ്പെട്ടവരോട് കൂടെയും ഇപ്പോഴും എല്ലായ്പ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.
പ്രത്യേകമായിട്ടുള്ള സ്നേഹവും നന്ദി എല്ലാവരോടും ഒരിക്കൽ കൂടി അറിയിക്കുന്നു. നേർത്ത് നൽകുന്ന അഭ്യൻ തിരുമനസ്സിനുള്ള സ്നേഹം തിരക്കൽക്കടയിലും നേർത്ത് നൽകുന്നു. സ്നേഹം പ്രത്യേകം അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ വന്നിയ വൈദിക ശ്രേഷ്ഠ, പ്രത്യേകിച്ച് വന്നിയ വി സി വർഗീസ് അച്ഛൻ, വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ധ്യാനം നമുക്ക് നിർവഹിച്ചു. നല്ലൊരു ക്ലാസ് അച്ഛൻ നേർത്ത് നൽകി. അച്ഛനുള്ള സ്നേഹം പ്രത്യേകമായിട്ട് അറിയിക്കുകയാണ്. എല്ലാ വൈദികരെയും പ്രത്യേകമായിട്ട് ഓർക്കുന്നു. വന്നിയ മാമനച്ഛൻ, അതുപോലെ തന്നെ കമ്പാനച്ഛൻ, ഐസക് പ്രാശ് ജോയിക്ക് ചെയ്യാനായിട്ട് കഴിഞ്ഞില്ല, പിന്നെ അത്യാവശ്യം ഒരു തിരക്കായിരുന്നു. പ്രിയപ്പെട്ട അച്ഛനെയും പ്രത്യേകമായിട്ട് ഓർക്കുന്നു. ബൈബിൾ വായിച്ച മോഹനങ്ങള് അതിന്റെ അധ്യക്ഷതയ്ക്കുള്ള മനോജ്, എല്ലാവരോടും ഒരിക്കൽ കൂടി സ്നേഹം അറിയിക്കുന്നു. ഞാനൊരു അറിയിപ്പായിട്ട് ഹ്യൂസ്റ്റൺ ഏരിയയിലുള്ളവരോട് പറയാനുള്ളത്, നമുക്കറിയാം ഒരു പുതിയ ദേവാലയം നമ്മളിങ്ങനെ ഒരു പ്രാരംഭം കുറിച്ചു. യോഹന്നാൻ സ്നാപകന്റെ നേതൃത്വത്തിൽ നാമധേയത്തിലാണ് ആ ദേവാലയം. ഹ്യൂസ്റ്റൺ നോർത്ത് സൈഡിലാണ്, സൈപ്രസ് ഏരിയയിൽ ഒരു കോപ്റ്റിക് പള്ളിയിലാണ് ഇപ്പൊ നമുക്ക് അവിടെ കുർബാന ചൊല്ലാനായിട്ട് അവസരം ലഭിച്ചിരിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ ഡിസംബർ 8-ാം തീയതി നമ്മൾ അതിന്റെ തുടക്കം കുറിച്ചു. അന്ന് വിശുദ്ധ ബലി അർപ്പിച്ച് നമ്മൾ എല്ലാ വൈദിക ഒരുപാട് വൈദികരുടെയും ആളുകളുടെയും സാന്നിധ്യത്തിൽ നമ്മൾ അനുഗ്രഹിക്കപ്പെട്ട തുടക്കമായിരുന്നു. ഈ ശനിയാഴ്ച അപ്പീത തിരുമനസ്സുകൊണ്ടാണ് അവിടെ ബലി അർപ്പിക്കുന്നത്. ഈ ശനിയാഴ്ച രാവിലെ 8 മണിക്ക് പ്രഭാത നമസ്കാരവും അതേ തുടർന്ന് അപ്പീത തിരുമനസ് വിശുദ്ധ ബലി അർപ്പിക്കുന്നുണ്ട്. ഞായറാഴ്ച കോപ്റ്റിക് പള്ളിയിൽ അവർ കുർബാന ചൊല്ലേണ്ടതുകൊണ്ടാണ് നമ്മൾ ശനിയാഴ്ച ദിവസങ്ങളിൽ, മാത്രമല്ല നമ്മുടെ അവിടെ വരുന്ന പല ആളുകളുമൊക്കെ മറ്റ് പള്ളികളിൽ ബന്ധപ്പെടുന്നവരായതുകൊണ്ടാണ് ശനിയാഴ്ച നമ്മുടെ കുർബാനയ്ക്ക് നേർന്ന് നൽകുന്നത്. കഴിവതും ആളുകളൊക്കെ അതിൽ സംബന്ധിക്കണം എന്ന് വളരെ വിനയത്തോടെ ഞാൻ ഓർപ്പിക്കുകയാണ്. ഒരു യോഹന്നാൻ മാർത്താനയുടെ നാമധേയത്തിൽ നമ്മുടെ ഈ ഭദ്രാസനത്തിൽ ഒരു അനുഗ്രഹിക്കപ്പെട്ട ദേവാലയം ഉയർന്നു വരുന്നത് ഭദ്രാസനത്തിന് അനുഗ്രഹമാണ്. പ്രത്യേകിച്ച് തിരുമേനി ഇഷ്ടമനുസരിച്ചാണ് പേര് തന്നെ നൽകിയത്. തിരുമേനി അതിനെ വളരെ താല്പര്യത്തോടെ നേർന്ന് നൽകുന്നുള്ളത് വളരെ സാഹിക്കേണ്ട ഒരു ആവശ്യമാണ്, കാര്യവുമാണ്. അതുകൊണ്ട് കഴിവതും ആളുകളൊക്കെ അതിൽ സംബന്ധിക്കുകയും പ്രത്യേകിച്ച് ആ ഏറിയയിൽ ഒരു പള്ളി വന്നു കഴിഞ്ഞാൽ അവിടെയുള്ള ആളുകൾക്കൊക്കെ പിന്നീട് ഫ്യൂച്ചറിൽ പ്രത്യേകിച്ച് ഒരുപാട് ആളുകൾ ആ ഭാഗത്ത് താമസിക്കുന്നുണ്ട്, മൂവ് ചെയ്യുന്നുണ്ട്. അപ്പൊ അവർക്കൊക്കെ അത് അനുഗ്രഹമായിരിക്കും, ഒരു പ്രചോദനമായിരിക്കും. അങ്ങനെ സഭ വളരുന്നതിന്റെ ഒരു ഭാഗം കൂടെയാണ് ഇങ്ങനെ വിവിധ സ്ഥലങ്ങളിൽ ദേവാലയം രൂപപ്പെട്ടത്. ആ ഒരു മനോഭാവത്തോടുകൂടി ഞങ്ങളെല്ലാവരും സഹായിക്കുകയും സഹകരിക്കുകയും ചെയ്യണം എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യണം എന്ന് വളരെ വിനയത്തോട് ഈ സഭയെ അപേക്ഷിക്കുന്നു. എല്ലാവരെയും ജീവിതത്തിൽ അനുഗ്രഹിക്കട്ടെ. നമുക്കറിയാലോ, ഞാൻ നേരത്തെ ഓർപ്പിച്ചതാണ് 3 ദിവസത്തെ നോമ്പ് നമ്മൾ ആരംഭിക്കുക. തിങ്കൾ ചൊവ്വ ബുധൻ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പ്രാർത്ഥിക്കാം. ഒരുപാട് രോഗികൾ നമ്മുടെ ഇടയിലുണ്ട്, വിവിധ പ്രായത്തിൽ ചെറുപ്പക്കാരായിട്ടും ഒക്കെ രോഗത്തിന് തീവ്രത കടന്നു പോകുന്നവരുണ്ട്. വൈദ്യന്മാരും ഔഷധങ്ങളൊക്കെ ഉണ്ടെങ്കിലും എല്ലാവരും ആശ്രയിക്കുന്നത് അൾട്ടിമേറ്റ് ആയിട്ട് ദൈവത്തിൽ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നമ്മുടെ പ്രാർത്ഥനയ്ക്ക് പ്രാധാന്യമുണ്ട്. നമ്മൾ നോമ്പ് നോക്കി പ്രാർത്ഥിക്കുക, നമുക്ക് വേണ്ടി മാത്രമല്ല രോഗം പ്രയാസത്തിൽ കിടക്കാൻ പോകുന്ന മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതം അർത്ഥപൂർണമായി തീരുന്നത്. അതുകൊണ്ട് എല്ലാവരും കഴിവതും നോമ്പ് നോക്കുക, ഉപവസിക്കുക, പ്രാർത്ഥിക്കുക. എല്ലാവർക്കും അനുഗ്രഹിക്കപ്പെട്ട 3 നോമ്പിന്റെ ആശംസകളും അനുഗ്രഹങ്ങളും ഈ സമയത്ത് നേരുന്നു. ദൈവം നമ്മളെ പ്രാർത്ഥി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.